ഇതുപോലെ മുല്ലക്കപ്പം കൊടുത്തയക്കുകയും അവനിരിക്കുകയും ചെയ്തിരുന്നിടത്തും അശ്വര രാജാവ് അവനിൽ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. അശ്വര രാജാവ് രാജ്യത്തെ എല്ലാവരുടെയും കൂടി കടന്ന് സമേരയിലേക്ക് വന്നു അതിനെ 3 സംവത്സരം നിരോധിച്ചു. കശായയുടെ 50-ാം ആണ്ടിൽ അശ്വര രാജാവ് സമേരയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശ്വരയിലേക്ക് കൊണ്ടുപോയി. ഹലഹിലും കോസാൻ നദീതീരത്തിലെ ഹാബേലും മദാനിയരുടെ പട്ടണങ്ങളും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയും രാജാവായ ഫറവോന്റെ കൈകീഴിൽ നിന്നും വിടുവിച്ച് മിസ്രയും ദേശത്തു നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് ഇറങ്ങി ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കളും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാവിരികൾ പണിഞ്ഞു. അവർ ഉയർന്നതിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിന്റെ കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശ്വര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ തകര പൂജാവിരികളിലും രൂപം കാട്ടി യഹോവയെ തോൽക്കാൻ തക്കവണ്ണം ദോഷമായ കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യാനായ യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോട് യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായ പ്രമാണത്തിനൊത്തവണ്ണം ഒക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടത്തിയെന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചു. അവരുടെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവർ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്നു വ്യക്തന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ പാർപ്പിച്ച അശേര പ്രതിഷ്ഠ തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ പാർപ്പിച്ച അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി ആകാശത്തിലെ സർവസൈന്യത്തെയും നമസ്കരിച്ചു പാലിനെയും സേവിച്ചു പോന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മധ്യപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും ഉപയോഗിച്ച് യഹോവയെ പോലീസേന്ദ്രന് രാമന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിളഞ്ഞു. അതിൽ നിന്നൊപ്പം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കി കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിക്കില്ല. യഹൂദയും തങ്ങളുടെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുമാറിയാൽ യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും അവരെ താഴ്ത്തി ഏൽപ്പിച്ചു. ഒടുവിൽ അവരും തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിൽ നിന്നും പറിച്ചു കളഞ്ഞു. അവൾ ഏബാലത്തിന്റെ മകനായ യുവരാബിയാമിനെ രാജാവാക്കി യുവരാബിയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുമാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാർ യുവരാബിയാം ചെയ്ത സകല പാപങ്ങളിൽ നിന്ന് നടന്നു. അവർ അതേ വിട്ട് മാറായിരിക്കാൻ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളിച്ചത് പ്രകാരമുള്ളിൽ ഇസ്രായേലിനെ തന്നെ സന്നിധിയിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ പ്രദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്നുവരെ അവിടെ ഇരിക്കുന്നു. അശൂർ രാജാവ് ബാബേൽ ഉഹറിയും എന്നിങ്ങനെ ആളുകളെ വരത്തി ഇസ്രായേൽ മക്കൾക്ക് വരും ചമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ചമരി കൈവശമാക്കി അതിന്റെ പട്ടണങ്ങൾ പാർത്തു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ കഴിച്ചില്ല. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ ചിലരെ കൊന്നു കളഞ്ഞപ്പോൾ അവർ അശ്വർ രാജാവിനെ അറിയിച്ചത് നീ കുടുങ്ങിക്ക് ചമരിയ പട്ടണത്തിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായതുകൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായാൽ അവരെ കൊന്നുകളയുന്നു. അതിന് അശ്വർ രാജാവ് നിങ്ങൾ അവിടെ നിന്നും കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുകയും അവൻ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ശബരിയിൽ നിന്നും കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബേഥേലിൽ പാർത്തു യഹൂദയെ ഭരിക്കേണ്ടതിന്റെ ചട്ടങ്ങളെയും ന്യായങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും നിങ്ങൾ എല്ലാ നാളും പ്രമാണിച്ചു നടക്കണം. അന്യദൈവങ്ങളെ ഭജിക്കരുത്. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത്. അന്യദൈവങ്ങളെ ഭജിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം. എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളെയും കയ്യിൽ നിന്നും വിടുവിക്കും. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്ന് അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തുമാരും പൗത്രന്മാരും ഇന്ന് വരെ ചെയ്തു വരുന്നു. ഇസ്രായേൽ രാജാവായ യനായുടെ മകനായ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഇസ്രായേൽ രാജാവായി അവൻ മരിച്ചു തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 തന്റെ അമ്മയ്ക്ക് അബി എന്നത് അവൻ സെഖര്യാവിന്റെ മകനായിരുന്നു. അവൻ തന്റെ പിതാക്കൊടുക്കാതമായുള്ളത് ചെയ്തു. അവൻ പൂജാരികളെ മോശയുണ്ടാക്കിയ സർവത്തെയും വിളിച്ചു വളഞ്ഞു. ആ കാലം അറിയിപ്പായിരുന്നു ഉണ്ടാക്കി വന്നു. അതിനെ അവർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ആശ്രയിച്ചു. അവന് മുമ്പും എങ്കും ഉണ്ടായിരുന്ന ചില യഹൂദ രാജാക്കന്മാരിലാരും ഇല്ലായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്നവനെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ തന്റെ കൃത്യം പ്രധാനായി വന്നു. അവൻ അശ്വര രാജാവിനോട് മത്സരിച്ച് അവനെ ക്ഷണിക്കാതിരുന്നു. അവൻ ോളംപ്പിച്ചു കാവൽക്കാരുടെ ഗൗരവം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശങ്ങളെ ശൂന്യമാക്കി കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏഴാണ് മനോസായുടെ 7 രാജാവിന്റെ 4 അശുർ രാജാവായ കന്നനേശ്വർ അവരുടെ നേരെ പുറപ്പെട്ടു വന്നു അതിനെ നിരോധിച്ചു. 3 കഴിഞ്ഞ ശേഷം മുതൽ അത് പിടിച്ചു. ഹിസ്കിയാവിന്റെ 6 ഇസ്രായേൽ രാജാവായ ആശയുടെ മകനായ ആശായിയുടെ മകനായ ആശയുടെ 9 തന്നെ അവരെ പിടിക്കപ്പെട്ടു. അച്ഛൻ രാജാവ് ഇസ്രായേലിനെ അശ്വരിലേക്ക് പിടിക്കോറി അനഹീം ഹാമറിലും അങ്ങനെയൊന്നും പ്രവർത്തിച്ചു. ദാസനായ രാജാവായ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു പ്രയത്നിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ദാസീസൻ അശ്ശൂർ രാജാവിന്റെ അടുത്ത് ആവഹിച്ചു, ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങി പോകണം, നീ എനിക്ക് ഏൽപ്പിക്കുന്നവിടെ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് മുമ്പ് കാലങ്ങളിലും ഉപകാലത്ത് പോലും കേൽപ്പിച്ചു. ഹിസ്കിയാവ് യഹൂദയുടെ ആലയത്തിലും രാജധാനിയിലെ യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹൂദ മന്ദിരത്തിന്റെ വാതിലുകളും കട്ടുകളും താൻ പൊതുവേരുന്ന പൊന്നും പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും അശ്ശൂർ രാജാവ് തർത്ഥാനെയും അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ തിരുവഴിച്ചിരുന്ന മേലത്തെ ചോത്തിന്റെ കൽപ്പാത്തിക്കരിയേറ്റം നിന്നു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ സിൽക്കിയാവിന്റെ മകൻ ഇല്യാക്കിം എന്ന രാജാരകനും രാസായനുമായ ചെബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറപ്പെട്ടിരുന്നു. റബ്ഷാക്കി അവരോട് പറഞ്ഞതൊക്കെ എന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പുറപ്പെടേണ്ടത് മഹാരാജാവായ അശ്ശൂർ രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ടെന്ന് നീ പറയുന്നു. ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഇതൊക്കെയാവ് നീക്കി കളഞ്ഞിട്ടല്ലോ. യഹൂദയോടും യെരൂശലേമിനോടും യെരൂശലേമിനുള്ള ഈ ആഗമനത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ. എന്റെ യജമാനായ അശ്ശൂർ രാജാവുമായി നിനക്ക് കുതിരച്ചവരെ കഴിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെത്താം. നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ വലിയ ദാസനിൽ ഒരു പടനായകനെങ്കിലും പടത്തരുത് പടക്കും. കഥങ്ങൾക്കായിട്ടും കുതിരച്ചവർക്കായിട്ടും നീ സ്ത്രീയെ ആശ്രയിക്കുന്നുവല്ലോ. ഞാനിപ്പോ ഈ സ്ഥലം നശിക്കാൻ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടിരുന്നു അതിനെ നശിപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എലിക്കാമിന്റെ മകനായ എലിയാക്കീമും ശബ്നയും യോവാഹും റഷ്യക്കനോട് അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കാനാണ് ഞങ്ങൾക്കറിയാം, അതിന്മേലുള്ള ജനം കേൾക്ക് ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അവരോട് നിങ്ങളെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ? എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം മലത്തിന്റെയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ അതിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുത്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ഷാക്കി നിന്നും കൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കി വിളിച്ചു പറഞ്ഞ എന്തെന്നാൽ, മഹാരാജാവായ അശ്ശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പിൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുത്ത് പുറത്തു വരികയും നിങ്ങൾ ഓരോരുത്തരുടെയും സത്യപുരുഷത്തിന്റെയും മനുഷ്യന്റെയും സാന്ത്വന ഗണത്തിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുകയും ഞാൻ വന്നു ദേശത്തിലെ സ്ഥിരമായി ധാന്യവും മറ്റും ഒത്തിരി തോട്ടങ്ങളും ഒലിവെണ്ണയും തേനുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിക്കും. നമ്മെ വിടുവിക്കും. എന്ന് പറഞ്ഞു. നിങ്ങളെ ചതിക്കുന്ന ഇസ്ലാമിന് കിഴിവെടുക്കരുത്. ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശുഭരാജാനിരയിൽ നിന്ന് വിഴിവിച്ചിട്ടുണ്ടോ? ആമാസിലെയും അർബാദിലെയും ദേവന്മാർ എവിടെ? സഫർവയിലെയും ഏനയിലെയും ഇവയിലെയും ദേവന്മാർ ഇവിടെ? ശമരിയവർ എന്റെ കയ്യിൽ നിന്നും വിഴിവിച്ചിട്ടുണ്ടോ? യഹോവയസ്സിലെങ്ങനെ എന്റെ കയ്യിൽ വിടിപ്പാൻ? ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും മറ്റു ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്നും വിളിയിച്ചു. എന്നാൽ ജനമില്ലാതിരുന്നവരോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പനയുണ്ടായിരുന്നു. ഹിൽക്കിയാവിന്റെ മകനായ എലിയാക്കീം എന്ന രാജസാരീകാരകനും രാഷ്ട്രീയക്കാരനായ ചെമ്മയും ആസാഫിന്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിൽക്കിയാവിന്റെ അടുക്കൽ വന്ന് ദർശാക്കിയുടെ വാക്ക് അവനോട് അറിയിച്ചു. ഹിസ്കിയാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി ഞെട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയം ധരിച്ചിരുന്നു. പിന്നെ അവൻ രാജധാനി വിചാരകനായ എല്യാക്കീമിനെയും രാജസക്കാരനായ ചെമ്മനെയും പുരോഹിതന്മാരുടെ മുക്തന്മാരെയും ഏറ്റെടുത്തവരായി ആ മോസിന്റെ മകനായ ഹിസ്കിയാവിനെ പ്രവാചകൻ അയച്ചു. അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവി പ്രകാരം വിളിച്ച് പറയുന്നു, ഇത് കഷ്ടവും ശാസനയും കുഞ്ഞുങ്ങൾ ജനിപ്പമായിരിക്കുന്ന യജമാനായ അശുവരാജമായിരിക്കും എന്റെ ദൈവമായ വികാരക്കെയും ആകിയാൽ ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി പക്ഷപാതം നയിക്കണം. യശ്ഞാനാകാമെന്നാവിന്റെ നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്നാൽ യഹോവയപ്രകാരം ചെയ്യുന്നു. അശ്വരാജാവിന്റെത്തിക്കുന്ന വാക്കുകൾ നിമിത്തം പ്രയത്നമുണ്ടോ? ഞാൻ അവനൊരു മനോബന്ധം വരുത്തും. അവനൊരു സ്വതിദേശത്തെ പ്രദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തദേശത്ത് വെച്ച് വാഴുന്ന കീഴുമാറാക്കും. പ്രശ്നത്തെ മടങ്ങിച്ചെന്ന് അശ്വരാജാവ് ലഗ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാഖിച്ച് വിട്ടുപോയി എന്ന് അവർ കേട്ടിരുന്നു. കുശരാജാവായ തിരുഹാക തന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഇസ്ലാമിന്റെ അടുത്ത ദൂതന്മാരെ അയച്ച് പറയിച്ചാൽ നിങ്ങളിലെ ദൂതരാജാവായ ഇസ്ലാമോട് പറയേണ്ടത് ജെറുസലേം അശുർ രാജാവിന്റെ കയ്യിലേൽപ്പിച്ച് പറയില്ല എന്ന് നീ ആശ്രയിക്കുമ്പോൾ നിന്റെ ദൈവം തന്നെ നിന്നെ ചതിക്കരുത്. അശുർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവർക്ക് ഒരുപാട് നാശം വിളിക്കാമെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. നീ ഒഴിഞ്ഞു പോകുമോ? ഗോസാൻ ആരോൻ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിളിപ്പിച്ചിട്ടുണ്ടോ? ആമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫറയും പട്ടണം ഏനാസിബ എന്നിവയ്ക്ക് രാജാവായിരുന്നു. എവിടെ ഇസ്രാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്നും എഴുത്തു വാങ്ങി വായിച്ചു. ഇസ്രായേലിന്റെ മാത്രം ഭൂമിയിലെ പല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. യഹോവയെ ചെലിക്കാഴ്ച കേൾക്കണമേ. യഹോവയെ തൃപ്പൻപുരം നോക്കണമേ. ജീവനുള്ള ദൈവത്തെ എന്നിപ്പോൾ അയച്ചിരിക്കുന്ന സഹേലിന്റെ സൻഹരീമിന്റെ വാക്കുകൾ തന്നെ യഹോവയ അശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ക്ഷീണമാക്കുകയും ചെയ്ത സത്യം തന്നെ അവരുടെ ദേവന്മാരെ അവർ നേരിട്ട് കുറ്റവളഞ്ഞു. അവ ദേവന്മാരെല്ലാം മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നു. അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴും ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഈ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതുണ്ട്. ഞങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ. ആമസിന്റെ മകനായ ഹിസ്കിയാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ചെയ്യുന്നു. നീ അശുർ രാജാവായ സൻഹരീബിന്റെ സൻഹരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിക്കും. ഞാൻ കേട്ടു അവനെ കുറിച്ച് യഹോവയെ വിളിച്ചു. അഗ്രഹാരികൾ ജീവൻ പുത്രിയായ എന്നേക്ക് പരിഹസിക്കുന്നു. യരിശനൻ പുത്രൻ എന്റെ പിന്നാലെ തലവിരിക്കുന്നു. ഞാൻ ആരെയാകും മാർക്ക് വിരോധമായിട്ടാണ് മുനി ഒറ്റപ്പെടുകയും പരിണതമായി വർത്തുകയും ചെയ്തത്. ഇസ്രായേലിന്റെ പരിശുദ്ധന വിരോധമായിട്ട് തന്നെയല്ലയോ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ വിളിച്ചു. എന്റെ അസംഖ്യരഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനും ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാനത്തിനും ശേഷമായ സാളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും കഴിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ അന്യജലം കുടിച്ചെടുത്ത് കുളിക്കും. എന്റെ കല്ലടികൾ ഞാൻ പണ്ട് പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവകാലത്ത് തന്നെ അതിനെ നിർമ്മിക്കും എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള ഭക്ഷണങ്ങളെ ശല്യമാക്കും. ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി ഇരണ്ട് അമ്പന്നുപോയി. അവർ വയലിലെ പുല്ലും പച്ചിലും പച്ചച്ചെടികളും പിറക്കുറങ്ങളിലെ പുല്ലും വളരും കരിഞ്ഞു പോയ ധാന്യം പോലെയായി ഇരുത്തുന്നു. എന്നാൽ എന്റെ ഇരിപ്പും എന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള എന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും എന്റെ അഹങ്കാരം എന്റെ ജനയിലെത്തിയിരിക്കുന്നത് കൊണ്ടും ഞാൻ എന്റെ കുണത്ത് എന്റെ മൂപ്പിലും എന്റെ കടിഞ്ഞാണിന്റെ അസുരങ്ങളിലും വിട്ട് നിന്നെ വന്ന വഴിക്ക് തന്നെ മടക്കി കൊണ്ടുപോകുന്നു. എന്നാൽ ഇതിന് തടയാളമാകും നിങ്ങൾ ഈ അതിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിടന്ന് വിളയുന്നതും തിന്നും. മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചത് കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയെ പഴം തിന്നുകയും ചെയ്യും. യഹൂദഗ്രഹത്തിന്റെ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിത കണം വീണ്ടും താഴെപേരും ഇനിയുടെ ഫലം കായിക്കും. ഒരു ശേഷിത എരിശിലേമിൽ നിന്നും ഒരു രക്ഷകണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. യഹോവയുടെ തീഷ്ണതവരെ അനുഷ്ഠിക്കുകയും അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം ചെയ്യുന്നു. അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. ഒരു മാം അമ്പ് അവിടെ ഇരിക്കുകയില്ല. അവന്റെ നേരെ കരിയോടുകൂടെ വരികയില്ല. അതിനെതിരെ പാടുപോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദ് നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നു. യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി. അവർ തന്റെ ദേവനായ ഇസ്രായേലിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ ഭദ്രമേലേക്കും കാര്യസ്ഥരും അവനെ വാർത്തുണ്ട് വന്നിട്ട് ആരാരാ സമയത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ അവന് പകരം രാജാവായിരുന്നു. ആ കാലത്ത് മരിക്കത്തക്കോണം മരിക്കത്തക്ക രോഗം പിടിച്ചു. ആ മനസ്സിന്റെ മകനായ അടുത്ത് നിനക്ക് പ്രസാദമായ ഒന്നും ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. സത്യാവേറ്റവും കരഞ്ഞു എന്നാൽ ഇച്ഛയാവ് നടുമുറ്റം വിട്ട് പോകുമ്പോ അവന് യഹോയുടെ അകലപ്പാടുണ്ടായെന്ന് ചെന്നാൽ നീ മടങ്ങിച്ചെന്ന എന്റെ ജനത്തിന്റെ പ്രഭുവായ സജ്ജാവോട് പറയുന്നത് എന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവായ ഇപ്രകാരം ചെയ്യുന്നു. ഞാൻ നിന്റെ ഗാസന കേട്ട് എന്റെ കണങ്ങേൽക്കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ എന്നെ സൗഖ്യമാക്കി മൂന്നാം ദിവസം നീ യഹോയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും ഉടവിക്കുന്നു. എന്റെ നിമിത്തം എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പിന്നെ ശ്രീയാവരത്തിപ്പോയപ്പെട്ട കൊണ്ടുവരികയില്ലെന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു കരുവിട്ടു. അവന് സൗഖ്യമായി. ശ്രീയാവിനിശ്ചയാവോട് യഹോവ എന്നെ സൗഖ്യമാക്കും. ഞാൻ മൂന്നാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോവുകയും ചെയ്യുന്നതിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു. അതിന് യഹോവ കാര്യം നോക്കിയാകുന്നതിനുള്ള അടയാളമാകും. വിരൽ 10 പടി മുമ്പോട്ട് പോകണം 10 മണി മുന്നോട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. 10 മണി ഇറങ്ങി പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, 10 മണി പിന്നോട്ടം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീയാപ്രവാചകനെ പോയ വിളിച്ചു പേക്ഷിക്കുന്നു. അവൻ ആഹാസിന്റെ സൂര്യഘടി അകത്ത് ഇറങ്ങിപ്പോയതെന്നെ 10 മണി പിന്നോട്ടം തിരിയാറാ. അക്കാലത്ത് ബലനാന്റെ മകനായ ബാരോദാൻ എന്ന ബാബേൽ രാജാവ് ഋഷിജാവിന്റെ ഋഷിജാധികമായി കടന്നിരുന്നു എന്ന് കേട്ട ഋഷിജാവിനായിരുന്നു സമ്മാനവും കൂടെ തയ്ച്ചു. ഋഷിജാവ് അവളുടെ വാക്ക് കേട്ട് തന്റെ മന്ദാരഗ്രഹം മുഴുവനും എന്നും പെണ്ണിനും ബന്ധവും തന്റെ ആയുധശാലയും തന്റെ മണ്ഡലങ്ങളിലും ഒക്കെയും അവനെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഋഷിജാവ് അവരെ കാണിക്കാതെ കാണിക്കാത്ത ഒരു വസ്തുവില്ലായിരുന്നു. എന്നാൽ യാത്രവാചകൻ രാജാവിന്റെ അടുക്കൽ വന്നവനോട് ഈ പുരുഷൻ എന്ത് പറഞ്ഞു, അവനെവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചേരം ഒരു രഹസ്യം ബാബയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവൻ രാജധാനിയിൽ എന്തെല്ലാം സംഭവിച്ചെന്ന് ചോദിച്ചവന് രാജാവ് രാജധാനികളോ പേരുമാണ് സംഭവം എന്റെ പണ്ടാടുത്ത് ഞാൻ അതൊക്കെ കാണിക്കാത്തൊരു വസ്തുവില്ല എന്ന് പറഞ്ഞു. എല്ലാവരും വചനം കേൾക്കാം. രാജധാനിയിലുള്ളവർക്കെയും എന്റെ പിതാക്കന്മാരെയും ശേഖരിച്ചു വെച്ചതും ഒത്തിരിയാതെ ഭാവിയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു ഫലം വരുന്നു. എനിക്കെ പുത്രന്മാരിലും ഇടയാളെ കൊണ്ടുപോകും. അവൻ ഭാവിയിൽ രാജാവിന്റെ അരമനയിലെ കലന്മാരായിരിക്കുന്നു. അതിന് ശ്രീയാവ് ശ്രീയാവോട് നീ പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുന്ന യസോയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാസമൊക്കെ വെച്ച് അവന്റെ അവൻ ഒരു ഭാവവും കൽപ്പാത്തിയും
ഉണ്ടാക്കുകയും
പുസ്തകത്തിൽക്കുന്നല്ലോ രാജന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ മനുഷ്യ അവന് പകരം രാജാവായി. മനസ്സാഴ്ചയിരുന്നു അവൻ 55 സംവത്സരം യഹസ്വേലിയുമാണ്. അവന്റെ അമ്മയ്ക്ക് എന്നാൽ യഹുവായി ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും നീക്കി കളഞ്ഞു. രാജ്യത്തെ മനുഷ്യരുടെ കൃത്യമനോവൻ യഹുവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതിനായ ഇസ്രായേൽ നശിപ്പിച്ച് കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പറഞ്ഞു. പാലിന് വിരുന്നേടുന്നുണ്ടാക്കി ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തത് പോലെ ഒരു അശ്വരം മനുഷ്യൻ ആകാശത്തിലെ സർവസൈന്യത്തെക്ഷണം കുറയ്ക്കുന്നവരെയും തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ നാമനിർണയത്തിലും സ്ഥാപിക്കുന്നു ദാവീദിനോട് അവന്റെ മകനായ സലോമോനോട് ചെയ്ത ആലയത്തിൽ താനുണ്ടാക്കിയ അശേരാ പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും നശിപ്പിച്ച രാജ്യങ്ങളൊക്കെയും അധികം ദോഷം ചെയ്യുവാൻ മനസ്സെ അവരെ തിരിച്ചുകളഞ്ഞാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം അറിയിച്ചതെന്നാൽ യഹൂദ രാജാവായ മനുഷ്യ ഏവന്റെയും ചില രണ്ടും മുഴങ്ങൾ മുഴങ്ങത്തക്കവണ്ണം അനർത്ഥം ഞാൻ എരിശിലേമിനും യഹൂദയ്ക്കും വരുത്തുന്നു. ഞാൻ എരിശിലേമിന്റെ വലിയവരുടെ ആളും മൂലം ആഹാഗത്തിന് അത്യന്ത ദുഃഖം കാട്ടുകയും പിടിക്കുന്നു. ഒരുത്തലവരെ തലികളാക്കുകയും തുടച്ചശേഷം അത് കവച്ചിരിക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ എരിശിലേമിനെ തുടച്ചു കളയും. എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ കഴിച്ചവരെ അവരുടെ കത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും അവർ ചെയ്യും കൊള്ളയിലായി തീരും. എന്റെ പിതാക്കന്മാർ മിസ്രയിലിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് ചെയ്ത് എന്നെ കോപിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്രയുമല്ല യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് പല ചെയ്യുമ്പോലെ കൊണ്ട് ജയിച്ച ഭാവം കൂടാതെ അവനേറ്റിലേറെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാന്തത്തോളം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിന്തിച്ച് മനുഷ്യരുടെ മറ്റുള്ള ഉത്സാഹങ്ങളും അവന്റെ പാപവും യഹൂദരാജാക്കന്മാരുടെ ഉത്സാഹത്തിനോ മനസ്സെന്ന പിതാക്കന്മാരെ പോലെ നിദ്രവാദിച്ചു അരമനയുടെ തോട്ടത്തിൽ കുട്ടിയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അവന് പകരം രാജാവായി ആകയാൽ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ രണ്ട് സമർത്ഥരും ഇടത്തരവിൽ വാങ്ങും അവന്റെ അമ്മയ്ക്ക് എന്നത് അവൻ ലോകത്താരനായ ആദിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ അനസ് ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പൻ പറഞ്ഞ വഴിയിലൊക്കെയും നടന്നു. തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെയും സേവിച്ച് നമസ്കരിച്ചു. അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെയുമായി യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞു. യഹോവയുടെ വഴിയിൽ നടന്നിരുന്നില്ല. എന്നാൽ അവന്റെ ഭക്തന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് നിന്ന് കളഞ്ഞു. എന്നാൽ ദേശം ജനം അവൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നു. ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. അവൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹോവയുടെ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ രേഖീകരിക്കുന്നുവല്ലോ. ഇവരുടെ തോട്ടത്തിലെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോശിയാവ് അവന് പകരം രാജാവായി.
പ്രാർത്ഥിക്കാം. പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. അതുപോലെ തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമ മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗഹൃദ പുതിരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടും സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചൊരിഞ്ഞു. അസ്വസ്ഥതകളും നൊമ്പരങ്ങളും ബലഹീനതകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിലൊക്കെ തട്ടി വീഴാതെ അതിജീവിച്ച് മുന്നോട്ട് പോയി ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്ന കരുതുന്ന ആ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനും ആ സ്നേഹം ആരാധനയായി സമർപ്പണമായി നമ്മൾ രൂപപ്പെട്ടു വരുവാൻ ഒരു ബുധനാഴ്ചയോട് ദൈവം നമുക്ക് അവസരം തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. വിശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ നിന്ന് കടന്നു വരുന്ന സ്തോത്രങ്ങളെയും ആലാപനങ്ങളെയും അപേക്ഷകളെയും മാനിക്കുന്ന ദൈവം നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ അപേക്ഷകളെയും ഒക്കെ മാനിക്കുവാൻ തക്കോളം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്യ മാമനച്ചൻ വന്യ സക്കറി അറമ്പാച്ചൻ വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വന്യ ഡോക്ടർ വി.സി. വർഗീസച്ചൻ എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാദം സുസൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ സുസൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 122 ഗീതം പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറാത്ത യേശുവിനെ നാം പാടി പുകഴ്ത്താം എന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 122 ഗീതം
പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശു വന്ന നാമമേ എൻ ആത്മാവിൻ കീഴാമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓരാ ഭയങ്കര കാറ്റുപാലയും വരും നേരത്തിൽ ആർക്കും കാരങ്ങളാർവണത്ത മേഘം നിത്യം പാടും ഞാൻ ആർക്കും കാരങ്ങളാർവണത്തേകം നിത്യം പാടും ഞാൻ ഗീതമേ എൻ പ്രിയ യേശുവേ എൻ പ്രിയ യേശുവേ പുകഴ്ത്തിടുമേ എന്നെ തങ്കത്തിൽ വസ്തു ജീവ എന്നും ഓടും ഞാൻ ആർത്തി എന്നെ കാരത്തിൽ വസ്തു ജീവ എന്നും ഓടും ഞാൻ യേശു വന്നാമേ എന്നാ പാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പുകഴ്ത്തിടുമേ ഭൂമി എങ്ങും പോയി പാർത്തി തൊല്ലുവൻ എന്ന് രക്ഷയാ എല്ലാം ചേർന്നു പ്രിയനാണജിയും ഞാനം തേകി എല്ലാം ചേർന്നു പ്രിയനാണജിയും ഞാൻ യേശു അന്നാമേ എന്നാ പാവിൻ കീഴാമേ എൻ പ്രിയ യേശുവേ ും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദ്ദാൻ താണു പോകാതെ ആപ്പിൻ ജയാ തോണിയോടെ കാത്തുപാലിക്കും ോടെ കാത്തുപാലിക്കും സ്നേഹമാത്തര്യം യേശു അന്നാമേ എന്നാമേ യേശുവേ ഞാനെന്നും ഞാൻ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിസഭായുമായ സത്യത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നേക്കം തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് തന്നിരിക്കുന്ന വിലോനായ ദിവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുപാടിരിക്കുന്നവനും വായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. കണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. കണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന പശിഹരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഒരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരവിളമായ കർത്താവേ ശനിശ്ചയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുഖമുള്ള കന്യാ മർത്ത മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വേണ്ട സമയത്തും
ണമേക്കുമോർ കർത്താവേ നിന്റെ കരുണയാൽ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ നിന്റെ നിറവാട് എന്റെ കുറ്റങ്ങൾക്ക് മാപ്പ് തരണമേ. എന്റെ കർത്താവേ അശുദ്ധ വികാരങ്ങളിൽ നിന്നും നിന്ദ്യമായ വിചാരങ്ങളിൽ നിന്നും എന്നെ വിരോധിക്കണമേ. എന്റെ കർത്താവേ അകർത്താവയുടെ വഞ്ചനകളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. എന്റെ കർത്താവേ ഞാൻ നിനക്കുള്ളവനായിരിക്കാനും വേണം എന്നെ പ്രസാദിപ്പിക്കാനും എനിക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവേ ജീവന്റെ തുറമുഖത്തേക്ക് എന്നെ കൊണ്ടുവന്നടുപ്പിക്കണമേ. കർത്താവേ അനുതാപമുള്ള ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവേ വിനയവും ക്ഷമാവിചാരവും നിനക്ക് ഇഷ്ടമുള്ളവയൊക്കെയും എനിക്ക് നൽകണമേ. കർത്താവേ എന്റെ ജീവരക്ഷയ്ക്ക് സഹായമായ ഗുണമായിട്ടുള്ളവ എന്റെ കരുണയുടെ ധാരാളമായ പ്രകാരം എനിക്ക് നൽകണമേ. കർത്താവെ അറിവും ജ്ഞാനവും ക്ഷമാവിചാരവും എനിക്ക് നൽകണമേ. വ്യക്തമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും എന്റെ വിചാരങ്ങളെ നിങ്ങളേക്ക് കൂട്ടിച്ചേർക്കണമേ. എന്റെ കർത്താവെ നിന്നോടുള്ള ഭയവും ഭക്തിയും കൊണ്ട് നിന്റെ സ്നേഹവും പ്രിയവും കൊണ്ട് സഹോദര പ്രീതി കൊണ്ട് തന്നെ നിറയ്ക്കണമേ. ദൈവമേ ബാബയെ അടിയനോട് കരുണയുണ്ടാകണമേ. മഷിയ കർത്താവേ പാപയാടിയോട് കരുണയുണ്ടാകണമേ. ഓശോല സുബാൻ ലവൽ മീൻ ആമീൻ.
സൂത്രപരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദൈവം തന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ഈ ഭാവത്തിൽ ജീവിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും മനസ്സുകൊണ്ട് ശരീരം കൂടും തമ്പരാനോട് അടുക്കുന്ന നിമിഷങ്ങളായി നമുക്ക് തിരിച്ചറിയുവാനും ആ നിമിഷങ്ങളെയും സമയങ്ങളെയും യുക്തമായി ഉപയോഗിക്കത്തക്ക ഓണം ഒരു ആത്മീക തിരിച്ചറിവ് ബോധ്യം ലഭ്യമാകുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ ഈ സമയം ഇവിടെ ചെലവഴിക്കുമ്പോൾ ദൈവമുമ്പാകെ സമർപ്പിക്കുന്ന സമയങ്ങളൊക്കെ ദൈവം തന്ന അവസരങ്ങളാണെന്നും അത് പ്രയോജനമുള്ള നിമിഷങ്ങളാണെന്നും ഒക്കെ നമുക്ക് ഉള്ളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിന്റെ ബലത്തിലും ആ തിരിച്ചറിവ് ഒരുക്കുന്ന ആത്മീയ സുരക്ഷിത പ്രബോധത്തിലും നിലനിൽപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണെങ്കിലും ദൈവോചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വേദപുസ്തകത്തിലെ പിതാക്കന്മാരുടെ അനുഭവം നമ്മൾ പരിശോധിക്കുമ്പോഴും അവർ നടന്നിട്ടുള്ള വഴികളിൽ അസാധാരണമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലും ആ ഇടപെടൽ അവർക്ക് ഒരുക്കിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമ്മൾ അവരിൽ കൂടിയും തിരിച്ചറിയുന്നു, നമ്മുടെ ജീവിതത്തിൽ കൂടിയും അത് അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. 107 സങ്കീർത്തനം 19:20 വാക്കിൽ വായിക്കുന്നു, അവർ തങ്ങളുടെ കസ്തതിയിലെ കോവിഡ് നിലവിളിച്ചു, അവരെ അവരുടെ ജെരുക്കങ്ങളിൽ നിരീക്ഷിച്ചു, അവർ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇത് ഇസ്രായേൽ ജനതയുടെ ജീവിതാനുഭവങ്ങളെ പറ്റിയുള്ള ഒരു ചിത്രീകരണം. ഒരുപക്ഷെ ഇസ്രായേൽ എന്ന് പേര് ലഭിക്കുന്നതിന് മുമ്പ് ഇബ്രായ ജനത സ്വർഗീയ ജനാനിലേക്കുള്ള യാത്രയിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതപൂർവമായ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അത്ഭുതവും അസാധാരണമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അവരെ നയിക്കുകയും ചെയ്തൊരു ചരിത്രമാണ് നമുക്ക്. കഷ്ടതയിലെ പോവയുടെ നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ അയച്ച് അവരെ സുഖപ്പെടുത്തി. എന്നെ നിങ്ങളുടെ ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്നത് ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ ഈ ശുശ്രൂഷയൊക്കെ നമ്മൾ നടത്തുന്നതിന്റെ പിന്നിൽ ഒരു ആന്തരിക ശുദ്ധീകരണം നമുക്കൊക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് നോബിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ കൂട്ടായ്മയൊക്കെ നമുക്ക് അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് ഓർക്കാനുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പതിനാറാം തീയതി സഭാരത്നം ഗീവർഗീസ് ബാർ ഒക്കോസ്ലിമേനയുടെ ഓർമ്മയാണെന്നുള്ള നമുക്കറിയാം. ഒരുപക്ഷെ നമ്മളൊക്കെ ആദരവോട് എന്നും ഓർക്കുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ്. എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത ഒരാത്മിക ചാരുത ലോകത്തിന് കാണിച്ച ശ്രേഷ്ഠ ആചാര്യനാണ് ഒക്കോസ്ലിമേനി. ഇതൊക്കെ എക്കാലവും എല്ലാവരും പഠിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ ലളിതാനുഭവങ്ങളിൽ കൂടി അദ്ദേഹം ജീവിച്ചു കാണിച്ചതും തനിക്ക് ലഭ്യമായിട്ടുള്ള പണവും സമ്പാദ്യവും മുഴുവൻ ഒരു പടിയും കൂടാതെ പാവപ്പെട്ടവർക്ക് പകുത്തു കൊടുത്ത ആ സ്നേഹം, വാസ്തവത്തിൽ അദ്ദേഹം കൊടുത്തത് പണം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഹൃദയവും അദ്ദേഹത്തിന്റെ സ്നേഹവുമായിരുന്നു. ആ സ്നേഹമാണ് ലഭ്യമായ തനിക്ക് സ്വന്തമായിട്ട് ലഭിച്ചതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ അവതാരങ്ങളും ജനതയ്ക്ക് കൊടുത്തത്. കാലം ചെയ്യുന്നിടം വരെ ഒരു അംബാസഡർ കാറിൽ കയറി ഇറങ്ങി ഏറ്റവും ലളിതമായ ജീവിതം നയിച്ച് പാപങ്ങളെ ഉദ്ധരിക്കണം എന്നുള്ള ഒരാത്മിക ദിശാബോധത്തോട് ജീവിച്ചൊരു പിതാവാണ്. ഞങ്ങളെയൊക്കെ സെമിനാരി പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ആത്മിക ദർശനബോധം, സാമൂഹിക ദർശനബോധം, ഇതൊക്കെ ഒരുപക്ഷെ പിൻപറ്റുന്നവർക്ക് പിൻപറ്റാൻ പ്രയാസമുള്ള രീതിയിലുള്ള ഒരു വലിയ ദാർശനിക ചിന്തകനാണ് അദ്ദേഹം. അത് വെറും വാക്കുകളിൽ ഒതുക്കുന്ന ദാർശനികതയല്ല, അത് സമൂഹ പാവപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. ഇതുപോലുള്ള പിതാക്കന്മാർക്ക് ഈ സഭയ്ക്ക് ദാനമായിട്ട് തന്നത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് തന്നെ കരുതുക എന്ന് മനസ്സരനായി ആ പിതാവ് നിലനിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്കൊക്കെ എപ്പോഴും കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസുകളെ ആദരവോടെ സമർപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിലേക്ക്, 40 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പും അതിനോട് ചേർന്ന് 10 ദിവസം കഷ്ടാനുഭവിക്കുകയും ഒക്കെ ഒരുക്കുന്ന ദിനങ്ങളാണത്. എനിക്ക് അഭിനന്ദി തിരുവനന്തപുരത്ത് ഒരു പക്ഷേ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നില്ല എന്നുള്ള നമുക്കറിയാം. അദ്ദേഹം നാട്ടിലാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ആഹ്വാനം എപ്പോഴും നമുക്കുണ്ട്. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുങ്ങുന്ന നോമ്പാണ്. എല്ലാവരും വളരെ താല്പര്യത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ നോമ്പ് അനുഷ്ഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മൾ അനുസർപ്പിക്കുന്ന നോമ്പ് കണ്ട് വളരണം. അത് എത്രമാത്രം അവരുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളെക്കാളിലും ആത്മീയതയൊക്കെ നമ്മൾ നാവുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അത് കാണിക്കുന്നത്. എല്ലാ വീടുകളിലും കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരനുഭവങ്ങളിലേക്ക് നമ്മുടെ വീടുകളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രകാശമാണ് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും ഒക്കെ രൂപപ്പെട്ടു വരുന്നത്. ദൈവവും ഭാഗം താഴുന്തോറും നമുക്ക് തരുന്ന മാന്യത, ദൈവം നമുക്ക് ഒരുക്കുന്ന മഹത്വം, അത് വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ പിതാക്കന്മാർ എത്ര ആത്മീക പ്രൗഢിയിൽ ജീവിച്ചിട്ടും ആ പ്രൗഢി അവർക്ക് ലഭിക്കുന്നതിന്റെ പിന്നിൽ ഇടയാക്കി തീർത്തത് അത്രമാത്രം കുമ്പിട്ട് ദൈവഭാഗം താഴ്ന്നത് കൊണ്ടാണ്. ആ താഴ്മ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കാണിക്കാനുള്ള ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ആകമാനം മൊത്തത്തിലൊരു ചൈതന്യവും വെളിച്ചമൊക്കെ ഉണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ ഏതായാലും പ്രസംഗിച്ച സമയം കളയുന്നില്ല, ഒത്തിരി സമയമായെന്നറിയാം. ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കോണം ചുമതലപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ആം ജോസഫ് അച്ഛനാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ട അച്ഛൻ. എപ്പോഴും ഈ പ്രാർത്ഥനയെ സ്നേഹിക്കുകയും ഇത് നേർത്തു നൽകുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വാക്കുകൾ കൊണ്ടും ഒക്കെ നല്ല ബലവും ശക്തിയൊക്കെ നൽകുന്നതാണ് അച്ഛന്റെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ തന്നെ. എപ്പോഴും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അച്ഛന് ജോലി ചെയ്യുന്നത് രാത്രിയിലാണ്, അതുകൊണ്ട് രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് പകല് ഈ ശുശ്രൂഷയ്ക്ക് അച്ഛന് ഒരുങ്ങണമെന്ന് പറയാൻ എനിക്ക് ഒരുപാട് മടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അച്ഛനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എങ്കിലും അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ ഞാൻ വേണമെങ്കിൽ അച്ഛനെപ്പോഴും ഈ ദിവസം വേണം ഞാൻ പ്രസംഗിച്ചോളാം. എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഈ ഇതിനു വേണ്ടി ഒരുങ്ങുകയാണ്. തീർച്ചയായും അച്ഛന്റെ ഒരു ത്യാഗത്തെ ഞാൻ ഒരുപാട് ദൈവസന്നിധിയിൽ മാനിക്കുകയും അച്ഛന്റെ ആ സ്നേഹത്തിന്, ഈ പ്രാർത്ഥനയോടുള്ള അച്ഛന്റെ ആ സ്നേഹത്തിനും ഔദാര്യത്തിനും ഒരുപാട് നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരുടെയും പേരിലും പ്രിയപ്പെട്ട അം ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛനെ ചിക്കാഗോ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛനെ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതിന് മുമ്പ് ഉച്ചശേഷം അനുതാപത്തിൽ ഒരു ഗീതം ആലപിച്ചതിന് ശേഷം നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ സാധാരണ പ്രേമിന്റെ ഗോവസഭ ഉന്നത സിംഹാസനമല്ല എന്നാരംഭിക്കുന്ന മുതലുള്ള താൻസ നമുക്ക് ഈ പഴയ പുസ്തകത്തിൽ 250-ാമത്തെ പേജാണ്. പുതിയ പുസ്തകങ്ങൾ വ്യത്യാസമുണ്ട്. ഉന്നത സിംഹാസനങ്ങളെല്ലാം ഉന്നത സിംഹാസനമല്ല അധികാര പ്രഭമില്ലാത്ത ദുർഗചിത്രം നൽകണമേ കർത്താവേ ദുർമൽസരവിൻ ഏശീടാത്തതുവേപ്പോഴും തിന്മയിൽ സംഘകലർന്നതു ബ്രഹ്മചിത്രം നൽകണമേ അന്യായത്തിൽ നിന്നേ കൈകൾ വീരായവരുമാകട്ടെ എന്നാലുകൾ തോർപ്പാകത്തിൽ വൈക്കം നദിനിടയാകരുതേ ോടി നടക്കണമേ അനുഭാവത്തോടു കൂടി മാവിനിതിലുറീ പുകണേ ഉള്ളിലുറീയം ബ്രഹ്മഗീതം. തിരുവചന ധ്യാനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഹാം ജോസഫിനെ ആദരവോടെ സ്വാഗതം.
പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിശുവിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എന്റെ മൂത്ത സഹോദരന്മാരായ വൈദിക ശ്രേഷ്ഠർക്കും എല്ലാ സഹവൈദികർക്കും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിൽ എന്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനീയനായ രാജേഷന്റെ അനുഗ്രഹീത വചനങ്ങളോട് ചേർന്ന ഒരു ചെറിയ ചിന്ത വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊന്നിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ നാളുകളായി ഞാൻ ഇപ്രകാരം ഈ വചന ശുശ്രൂഷയിൽ ഒന്ന് പങ്കുചേർന്നിട്ട് അതിന്റെ കാരണം അച്ഛനെ സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ. അല്പം ക്ഷമാപണത്തോടുകൂടി തന്നെയാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ താഴോട്ടുള്ള വചനങ്ങളാണ്, 19 വരെയുള്ള വചനങ്ങളാണ്. ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സസ് 11-19 19 വരെയുള്ള വചനങ്ങൾ വളരെ വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിനെ ആശ്ചര്യപ്പെടുത്തുന്ന സുവിശേഷമാണ്. അതിലെ വചനങ്ങൾ, അതിലെ ഉപമകൾ, അല്ലെ അതിലെ സംഭവങ്ങളൊക്കെ അത്ര ശ്രേഷ്ഠമായ ഒരു സുവിശേഷ കൃതി. അത് എന്താണെന്ന് അറിഞ്ഞൂടെ? കർത്താവിനെ അങ്ങ് വരച്ചു കാണിക്കുക. യേശു നമ്മുടെ മുമ്പിൽ കൂടെ നടക്കുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ, അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ തന്നെ തോന്നുന്ന അനുഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ വായിച്ചു കടന്നു പോകുമ്പോഴുള്ള ഒരു ആത്മീയ ഫീലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സംഭവമാണ്. ഇപ്പൊ കർത്താവ് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം, എനിക്കും അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഒന്നിച്ച് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയാവുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുവാനുള്ള ലളിതമായ ഒരു ശ്രമം മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. കർത്താവിന്റെ യാത്രയിൽ കർത്താവിന്റെ മുമ്പേ കുറുകെ വന്നു വരുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കർത്താവിന്റെ യാത്രയെ വീണ്ടും വീണ്ടും സജീവമാക്കുകയാണ്, ഉണർവ് കൊടുക്കുകയാണ്. അങ്ങനെ കടന്നു വരുന്ന അനേക ആയിരങ്ങള് പിന്നീട് മറ്റ് അനേക ആയിരങ്ങളോട് യേശുവിനെ കുറിച്ച് സംവാദിക്കുവാൻ തക്കവണ്ണം ദോസ് ഹു ആർ കമ്മിങ് ഇൻ ടു ഹിസ് പ്രസൻസ് ഹിസ് ട്രാൻസ്ഫോമിങ് ദം ടു മേക്ക് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ദി കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവ് അവരെ ഇങ്ങനെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരാക്കി മാറ്റുകയാണ് മുമ്പിൽ വന്ന് ഇടപെടുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും. അപ്രകാരമുള്ള ഒരു 10 പേരുടെ ജീവിത അനുഭവത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ യേശു തമ്പുരാന്. കൗതുകമേറിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. യേശു തമ്പുരാന്റെ യാത്ര എന്ന് പറയുന്നത് യെരുശലേമിലേക്കാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, എവിടെയാണെങ്കിലും അവനെപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് യെരുശലേമിലാണ്, വസിക്കാൻ ആഗ്രഹിക്കുന്നത് യെരുശലേമിലാണ്. അവന്റെ ജീവന്റെ ഭാഗമാണ്, അവന്റെ ജീവിതമാണ്, ജീവനാണ് യഥാർത്ഥത്തിൽ യെരുശലേം എന്ന് പറയുന്നത്. അപ്പൊ ഒരു യഹൂദനോട് ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ സ്ഥലം ഈ പ്രപഞ്ചത്തിൽ ഏതാണെന്ന് വെച്ചാൽ അവൻ പറയും ഇസ്രയേലാണെന്ന് പറയും. ഇസ്രയേലിൽ എവിടെയാണെന്ന് അവനോട് എടുത്തു ചോദിച്ചാൽ അവൻ പറയും യഹൂദിയാണെന്ന് പറയും. യഹൂദിയയിൽ ഏതാണ് ഏറ്റവും മനോഹരമായ സ്ഥലമെന്ന് ചോദിച്ചാൽ അവൻ പറയും യെരുശലേമാണെന്ന് പറയും. ഇനി യെരുശലേമിൽ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു യഹൂദ ബാലൻ പോലും പറയും അത് യെരുശലേം ദേവാലയമാണെന്ന് പറയും. യെരുശലേം ദേവാലയത്തിൽ പ്രാകാരങ്ങളുണ്ട്. ആ പ്രാകാരങ്ങളിൽ ഏറ്റവും മനോഹരമായത് ഏതാണെന്ന് ചോദിച്ചാൽ അതിപരിശുദ്ധമായ സ്ഥലമാണെന്ന് പറയും. അതിപരിശുദ്ധമായ സ്ഥലത്ത് ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു യഹൂദൻ കണ്ണടച്ചു പറയും അവിടെ ഇരിക്കുന്ന പെട്ടകമാണ് എന്ന് പറയും. ആ പെട്ടകത്തിൽ 3 വസ്തുക്കളാണുള്ളത്. 1 അഹരോന്റെ തളിർത്ത വടിയുണ്ട്. 2 മന്നായിട്ട് വെച്ച പൊൻപാത്രമുണ്ട്. 3-ാമതായിട്ട് യഹോവ നൽകിയ കൽപ്പനകളുണ്ട്. കൽപ്പനകൾ എഴുതിയ കല്ലുകൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു യഹൂദൻ പറയും കൽപ്പനകളാണ് എന്ന് പറയും. അപ്പൊ അത്രയ്ക്കാണ് യഹൂദന്റെ ജീവിതത്തിൽ യെരുശലേമിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവന്റെ ഭാഗമാണ്, അവന്റെ ഭക്തിയുടെ മാനദണ്ഡം എല്ലാം അടങ്ങിയിരിക്കുന്നത് യെരുശലേമായിട്ടുള്ള അവിടെ ബന്ധത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന കർത്താവ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടിയാണ്. അതിലിങ്ങനെ കടന്നു പോവുകയാണ്. ജീസസ് വാസ് നോട്ട് സ്റ്റേയിങ് ദർ, ഹി വാസ് ജസ്റ്റ് പാസിംഗ് ത്രൂ. അപ്പൊ കർത്താവ് ഇങ്ങനെ കടന്നു പോകുന്നു, യാത്ര ചെയ്ത് വരികയാണ് യെരുശലേമിലേക്ക്. ശമര്യ നമുക്ക് അറിയാം, നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതൊരു സങ്കരവർഗക്കാരുടെ നാടാണ്. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊള്ളരുതാത്തവരാണ്, അവർ അശുദ്ധരാണ്, കലർന്നവരാണ്, കലർപ്പുള്ളവരാണ്. അവരുമായിട്ടൊരു സമ്പർക്കം ഒരിക്കലും പാടില്ല എന്ന് യഹൂദന്മാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നവരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയുണ്ടല്ലോ. ഈ 2 അതിർത്തികളിലും 2 രാജ്യക്കാരും വേലി കെട്ടിയിട്ടുണ്ട്, ഫെൻസിംഗ് ഉണ്ട്. എന്നാൽ അതിന്റെ 2 ഫെൻസിംഗിന്റെയും നടുക്ക് കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിനെ നോ മാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. ആരും അവിടെ താമസിക്കാൻ പാടില്ല. അവിടെ അങ്ങനെ ആരും ചെന്ന് താമസിക്കാറുമില്ല. അപ്പൊ ഈ നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ആർക്കും അവകാശമില്ലാത്ത, അവകാശപ്പെടാൻ പറ്റാത്ത പൊതുവായൊരു സ്ഥലമാണ്. അവിടെ അങ്ങനെ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യക്കാര് പ്രത്യേകമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്, സ്ഥലമല്ല. അപ്പോൾ ഇവിടെ കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ശമര്യയ്ക്കും ഗലീലയുടെ നടുവിൽ കൂടി പോകുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു രീതി പറയുകയാണെങ്കിൽ അവിടെ കർത്താവിനോട് ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ കർത്താവ് കണ്ടുമുട്ടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 10 കുഷ്ഠരോഗികളാണ്. ഇവർ പിന്നെ എവിടെ പോയി താമസിക്കാൻ പറ്റും? ആൾക്കാർ പാർപ്പിടമില്ലാത്ത അല്ലെങ്കിൽ പാർക്കാൻ ആഗ്രഹിക്കാത്ത, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരിടമായ പാളയത്തിന് പുറത്ത് നിർജ്ജന പ്രദേശം, ആരുമില്ലാത്തടത്തേക്ക് തള്ളപ്പെട്ട് കിടക്കുന്ന ഈ 10 കുഷ്ഠരോഗികളാണ് ഇന്ന് കർത്താവിന്റെ മുമ്പിൽ വന്ന് അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ കുഷ്ഠരോഗികളുടെ ജീവിതം. ധാരാളം കുഷ്ഠരോഗികൾ വസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട് നമ്മുടെ യുവജന അംഗങ്ങളുമായിട്ട്. അവരുടെ കണ്ടാത്തന് വിരൂപമാ, മൂക്കില്ല, വായില്ല, ചെവിയില്ല, വിരലുകളില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം അളിഞ്ഞ് 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 അറ്റുപോയി, കണ്ടാൽ വൈരൂപ്യമാണ്. നമ്മളൊന്നും നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത, നമുക്ക് അവിടെ നിന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളാണ് കുഷ്ഠരോഗികൾ പാർക്കുന്ന ഇടങ്ങളൊക്കെ. ധാരാളം നോർത്ത് ഇന്ത്യ ചെന്നാൽ നമുക്കത് കാണാൻ പറ്റും. അവരെ കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ജീർണിച്ച് ജീർണിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന, ജീർണിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയ ജനസമൂഹമാണ് ഈ കുഷ്ഠരോഗികൾ. യഥാർത്ഥത്തിൽ അത് അവരുടെ ശരീരത്തിന്റെ എന്താണ് ശരീരത്തെ ബാധിച്ചിരിക്കുന്ന കാര്യമാണ്. അവിടെ മനസ്സ് ഒരിക്കലും കുഷ്ഠം ബാധിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതിനകത്ത് മനസ്സലിവ് കാണാം, പ്രാർത്ഥിക്കുന്നവർ കാണാം, നന്മയുള്ളവരുണ്ട്, ആഗ്രഹങ്ങളുള്ളവരുണ്ട്, മോഹങ്ങളുള്ളവരുണ്ട്, എല്ലാ രീതിയിലും ഒരു മനുഷ്യനുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അവർക്ക് കാണാം. പക്ഷെങ്കിൽ ശരീരപ്രകാരം ഇതിനൊന്നും പറ്റാത്ത ഒരു ജീവിതത്തിലേക്ക് എത്തപ്പെട്ട ജീർണിച്ച മനുഷ്യരാണ്. ഞാൻ ഒന്നാമതായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നത് നാം നിൽക്കുന്ന ഇടം എവിടെയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇവിടെ ഈ നോ മാൻസ് ലാൻഡ് ഉണ്ടല്ലോ, കുറച്ച് പ്രിയമുള്ളവരെ, ആർക്കും അവകാശമില്ലാതെ ആരും താമസിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഭീതിജനകമായിട്ടുള്ള ഏത് സമയത്തും ജീവൻ ആപത്ത് വരുന്ന ഈ നോ മാൻസ് ലാൻഡിൽ താമസിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങളെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. പ്രത്യേകിച്ച് മീഡിയ വളരെ ആയപ്പോൾ, ചാനലുകൾ ഏറിയപ്പോൾ, കണ്ണുനീരിന്റെ കൈപ്പേറിയ കഥനകഥകളുമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് ഏങ്ങലടിച്ച് കരയുന്ന വൃദ്ധജനങ്ങളെ, രോഗികളെ, ആപത്തിൽപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ, ക്രൂരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നവര്, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്നവരുടെയൊക്കെ കഥകൾ കേട്ട് 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 നമ്മൾ ഇന്ന് ഓരോ ദിവസവും ഉണരുന്നതും ഉറങ്ങുന്നതുമെല്ലാം ജീവിതത്തിന്റെ ഏകാന്ത തുരുത്തുകളിൽ നമ്മൾ ഇവരെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഏകാന്ത തുരുത്തിൽ കഴിയുന്ന നോ മാൻസ് ലാൻഡിൽ നിൽക്കുന്ന അനേകരുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളവരാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ചില ജീവിത അനുഭവങ്ങളിൽ ഈ നോ മാൻസ് ലാൻഡിലൊക്കെ നമ്മളും എത്തപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് മറക്കാനായിട്ട് പറ്റുകയില്ല. തള്ളപ്പെട്ടവരായിട്ട്, മറ്റുള്ളവരുടെ കർണയില്ലാത്തവരായിട്ട്, പരിഗണനയില്ലാത്തവരായിട്ട്, നോട്ടമില്ലാത്തവരായിട്ടൊക്കെ നമ്മളും പലപ്പോഴും അന്ന് എത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഏകാന്ത തുരുത്തുകളിൽ ജീവൻ നൽകുവാൻ അല്ലെങ്കിൽ മാറ്റം വരുത്തുവാൻ ഒരുത്തൻ അതിലെ നടന്നു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ പ്രധാനപ്പെട്ട നിങ്ങളും ഒന്നിച്ച് പങ്കുവെക്കുന്ന വിഷയം. ക്രിസ്തു ഈ കഥയിലൂടെ സംസാരിക്കുകയാണ്. ക്രിസ്തു ഈ കഥയിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. എന്റെ ജീവിതത്തിന്റെ ഏകാന്ത തുരുത്തുകളിൽ എനിക്ക് ജീവൻ നൽകുവാൻ, എന്റെ തുരുത്തുകളിൽ അഭയം നൽകുവാൻ എനിക്ക് ഒരുത്തനുണ്ട് എന്ന ഒരു വലിയ സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഭാഗമാണ് ഈ 10 കുഷ്ഠരോഗികളുടെ ജീവിത അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കഥയിലൂടെ സംസാരിക്കുന്ന കർത്താവ് ക്രിസ്തു നമുക്ക് ജീവൻ നൽകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നാം പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. നമ്മുടെ ഇടവകകളിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, കുടുംബത്തിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്, നമ്മുടെ ചുറ്റിനും നമ്മൾ ഇതുപോലെ ഏകാന്ത തുരുത്തുകളിൽ ജീർണിച്ചു മരിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട അനേകം പേരെ നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ടാമതായിട്ട് ചിന്തിക്കാം, നാം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നാം എവിടെയാണ് വന്നിരിക്കുന്നത്, എവിടേക്കാണ് നാം പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കുഷ്ഠരോഗികളെ നോക്കിക്ക് നിങ്ങൾ വായിച്ചാൽ മതി. അവൻ എരിശിലേമിലേക്ക് യാത്ര ചെയ്യൽ ചമരിക്കും ഗലിയിലേക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് ഇവിടെ പറയുന്ന ദേ വേർ ഫാർ ഫാർ ഫ്രം ജീസസ്, ദേ വേർ നോട്ട് അലൌഡ് ടു കം ക്ലോസ് ടു ഹിം. ഒരിക്കലും അവർക്ക് അവന്റെ അടുക്ക വരാൻ പറ്റുകയില്ല. ലേവി പുസ്തകം 13-14 അധ്യായങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ സമയമില്ല. ഒരിക്കലും ഒരു കുഷ്ഠന് അവന് കുടുംബമില്ല, കൂട്ടായ്മയില്ല, ആരാധനയില്ല, അവനൊന്നുമില്ല. അവൻ ആരുടെ മുഖത്തും നോക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ നടക്കുന്ന വഴി വരാൻ പറ്റുകയില്ല. അവനൊരു പേരിട്ടിട്ടുണ്ട്, ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ മതി. പുരോഹിതൻ അവൻ ആ കണ്ട് അടുക്ക ചലനം നോക്കും, അവന്റെ ശരീരത്തുള്ള വടുക്കള് തിമർണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് അവൻ രോഗിയാണെന്ന് പറഞ്ഞാൽ അവന് 7 ദിവസത്തേക്ക് അടച്ചിടും മുറിക്കുള്ളിൽ. പിന്നീട് 7 ദിവസം കഴിഞ്ഞ് പുറത്തെടുത്ത് വീണ്ടും പരിശോധിക്കും. വീണ്ടും സംശയം തോന്നിയാൽ വീണ്ടും. ഇതാണല്ലോ നമ്മളെ കൊറോണ തുടങ്ങിയപ്പോൾ ഈ ക്വാറന്റൈൻ ക്വാറന്റൈൻ എന്ന് കേട്ടപ്പോൾ നമ്മൾ അന്ന് വചനത്തിൽ ഇതുണ്ട് എന്ന് പലരും പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ് അവര്, അകലെ നിൽക്കുകയാണ്. കാരണം അവർക്കൊരിക്കലും അടുത്തേക്ക് വരാനായിട്ട് പറ്റുകയില്ല. യേശുവിനെ കാണാൻ, അവന്റെ അടുത്തോട്ട് വന്നെന്ന് അവനൊന്ന് ദർശിക്കുവാനുള്ള ഭാഗ്യമില്ലാതെ, പദവിയില്ലാതെ ഇരിക്കുന്നവരാണ്. നമുക്ക് ഈ പദവിയും ഭാഗ്യം കിട്ടിയിട്ടും നമ്മൾ ഏറ്റവും പുറകിൽ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പര്യമ്പുറത്ത് പോയി നിൽക്കുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാരുടെയും പുരുഷന്മാരുടെയൊക്കെ കൂട്ടത്തിൽ ധാരാളം പേര്. സിംഹാസനത്തിനോട്, അതിപരിശുദ്ധമായ സ്ഥലത്തിനോട്, കൃപയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ഇന്ന് അവകാശമുണ്ട്, നമുക്കതിനുള്ള ഫ്രീഡം ഉണ്ട്. എന്നാലും ഏറ്റവും പുറകെ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മക്കാരായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. എന്നാൽ അടുത്തു വരാൻ ആഗ്രഹിച്ചിട്ട് ഒരു കൃപയുടെ എന്താണ് പ്രഭാസനത്തിന്റെ മുമ്പാകെ വരാൻ ആഗ്രഹിക്കുന്ന ഈ പത്ത് പേർക്ക് അതിന് ഭാഗ്യമില്ലാത്തവരാണ്. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. അവര് മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് ജീസസ് മാസ്റ്റർ. അവർ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? ജീസസ് മാസ്റ്റർ, ഹാവ് മേഴ്സി ഓൺ അസ്. അവരുടെ പ്രാർത്ഥന വളരെ ചുരുക്കമാണ്, അട്ടകത്തിച്ച് പ്രാർത്ഥനകളല്ല, അല്ലെങ്കിൽ ജൽപ്പനങ്ങളൊന്നും അവർക്കില്ല. അവർ പറയുന്നത് കാര്യം ഒരു കാര്യം മാത്രമേയുള്ളൂ, യേശു നായക ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്. യേശുവിനെ കാണുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ യേശുവിന്റെ മഹത്വം കൂടി തിരിച്ചറിയും. ഈ കുഷ്ഠരോഗികൾ ഇതിനു മുമ്പ് ഇവനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നസറായൻ നടന്നു പോകുന്ന വഴിയിൽ അവന്റെ മഹത്വത്തിന്റെ പ്രാഭവം തിരിച്ചറിഞ്ഞ കുഷ്ഠരോഗികളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സാധാരണക്കാർ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്ത ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനായ കർത്താവാണ്. അവൻ അങ്ങനെ നടക്കുമ്പോഴാണ് അകലെ നിൽക്കാൻ മാത്രം കാരണമുള്ള പ്രമാണിമാരാലും പുരോഹിതന്മാരും ഒക്കെ താഴെപ്പെട്ട അശുദ്ധൻ എന്ന പുതിയ പേര് സ്വീകരിക്കേണ്ടി വന്ന ഈ പത്ത് കുഷ്ഠരോഗികൾ ഇപ്പോൾ യേശുവിനോട് അവൻ കേൾക്കത്തക്കവണ്ണം ഉച്ചത്തിൽ ലൗഡർ ആൻഡ് ലൗഡർ, ആസ് മച്ച് ആസ് ദേ കുഡ് ദേ ടുക്ക് ദെയർ സൗണ്ട് ലൗഡർ. അവരെത്രയും എടുക്കാമോ അത്രയും ഉച്ചത്തിൽ കടന്ന് പത്ത് പേരും ഒരുപോലെ യേശു നായക ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിത യാഥാർത്ഥ്യം എന്താണ്? എല്ലാവരും ഒരുപോലെ രോഗികളാണ്. രോഗികൾ മാത്രം താമസിക്കുകയാണ്. രോഗങ്ങളുടെ കഥകൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ജീർണിച്ച ഇടം മാത്രമേ അവർക്ക് താമസിക്കാനുള്ളൂ. ആരോരുമില്ലാതെ കഴിയുന്നവരാണ്. അകലങ്ങളിൽ നിന്ന് അകലത്തേക്ക് മാത്രം വലിച്ചെറിയപ്പെടുന്നവരാണ് ഈ പത്ത് കുഷ്ഠരോഗികൾ. അപ്പോൾ അവരോട് കരുണ തോന്നണം എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന. യഥാർത്ഥത്തിലുള്ള വലിയ നോമ്പിൽ കയറുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉച്ചക്കത്തെ കുമ്പടിയിലുള്ള കുറയലായിസോനാണല്ലോ യഥാർത്ഥത്തിൽ. അതിൽ എല്ലാം അടങ്ങിയിട്ടില്ലേ? നമ്മുടെ ഏറ്റുപറച്ചിലുണ്ട്, കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയുണ്ട്, സമർപ്പണമുണ്ട്, എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് സാഷ്ടാംഗ പ്രണാമം നമ്മൾ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ കുറയലായിസോൻ എന്ന പ്രാർത്ഥന. അത് വിട്ട് നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ലല്ലോ പ്രിയമുള്ളവരെ. ഇവിടെ ഈ അകലങ്ങളിൽ മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയും ചെറിയ പ്രാർത്ഥനയാണ്. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ അതാണ് ഏറ്റവും വിലയേറിയ അംഗീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയെന്ന് നാം ഒന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അവരവിടെ നിന്ന് കർത്താവ് കേൾക്കണമല്ലോ. അവൻ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ നോ മാൻസ് ലാൻഡിൽ, ഈ തുരുത്തിൽ നിൽക്കുന്ന നിർജ്ജന പ്രദേശത്ത് നിൽക്കുന്ന അവർക്ക് പിന്നെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യം ലഭ്യമാകുകയില്ല. അതുകൊണ്ട് അവര് എത്രയും ഉച്ചത്തിൽ കടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്, കർത്താവേ മാസ്റ്റർ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളും എത്രയോ ഉറക്കത്തിൽ കുറിയലായിസോൻ എന്ന് നമ്മളും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, അകല് നിൽക്കുന്നവന്റെ നിലവിളിയാണ് ഈ പ്രാർത്ഥന. ദൈവസന്നിധിയിൽ വരാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ, ആരാധനാലയങ്ങളിൽ എത്തപ്പെടുവാൻ കഴിയാത്തവർ, ആരാധനാലയങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വസിക്കുന്നവർ, രോഗങ്ങളാൽ പീഡിതർ, ആഗ്രഹിച്ചിട്ടും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ, കട്ടിലുകളിൽ നിരാശ്രയരായിട്ട് കിടക്കുന്നവർ, ആശുപത്രികളിൽ മരണത്തോടെ മല്ലടിക്കുന്നവർ, കർത്താവിന്റെ കൃപ മാത്രം ശരണപ്പെട്ടിരിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അകലങ്ങളിൽ ഇരിക്കുന്നവന്റെ നിലവിളിയാണല്ലോ കുറയലായിസോൻ എന്നുള്ളത് നമ്മൾ മാറ്റണം. മാർക്കോസിന്റെ സുവിശേഷം 10:46 മുതൽ 52 വരെയുള്ള വചനങ്ങളിൽ നമ്മളൊരു കുരുടനായിരിക്കുന്ന പിശക്കാരനെ കാണുന്നുണ്ട്. അവന്റെ പേര് ബർത്തിമായ എന്നാണ്. എന്ന് പറഞ്ഞാൽ തിമായുടെ മകൻ എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. തിമായുടെ മകനായിരിക്കുന്ന കുരുടനെ നമ്മൾ അവിടെ കാണുമ്പോൾ അവന്റെയും ഉച്ചത്തിലുള്ള നിലവിളിയാണ്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തോട്, കേവലം അവന്റെ കാതുകളിൽ കൂടെ മാത്രം കേട്ടറിഞ്ഞ ഒരു ദൈവപുത്രനോട് അവനും ഉച്ചത്തിൽ പുരുഷാരത്തിന്റെ ആരാപാരങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ശബ്ദമെടുത്ത് അവൻ അകലത്തിരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ്. കുരുടൻ ഈ ജനത്തിന്റെ കൂട്ടത്തിലേക്ക് കടന്നു വന്ന് അവൻ ചവിട്ടുകൊണ്ട് താഴെ വീഴും. അവൻ ആ അരികെ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവൻ ആ റോഡ് സൈഡിൽ എവിടെയോ ഇരുന്നു കൊണ്ട് ഉറക്കം നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രാ യേശുവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന്. അങ്ങനെ അകലെയിരിക്കുന്നവന്റെ നിലവിളിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യേശു അവനെ വിളിച്ച് അവനെ കാഴ്ചയുള്ളവനായിട്ട് മാറ്റി, എന്നിട്ട് പറയുകയാണ്, നിന്നോട് പ്രസാദം കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് കർണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ കണ്ണുകളിൽ പുതിയ ജീവിതത്തിന്റെ ജീവന്റെ വെളിച്ചം നിറച്ച ഒരു നസറാനിയാണ് നമ്മൾ ഈ തിമായുടെ മകനിൽ നമ്മൾ കാണുന്നത്. യേശുവിന്റെ കണ്ണ് ചെന്നുപെടുന്നത് അടുത്തിരിക്കുന്നവരുടെ മേൽ മാത്രമല്ല, വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം, യേശുവിന്റെ കണ്ണും ശ്രദ്ധയും ചെന്നുപെട്ടത് ഏറ്റവും അകലെയിരിക്കുന്നവരുടെ മേലും ആരാലും ഗണിക്കപ്പെടാതെ ഇരിക്കുന്നവരുടെ മേലുമാണ് എന്ന് ഈ ഉപമകളെ, ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് മുൻനിരയിൽ വന്നിരുന്നാൽ, പ്രഭാസനത്തിനോട് ചേർന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ പ്രഭാസനത്തിന്റെ അടുക്കൽ വന്നിരിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന അനേകാര്യങ്ങൾക്കും അവർക്കും കർത്താവിന്റെ കണ്ണുകളിൽ പെടാനുള്ള ഒരു അവസരമുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അകലെയിരുന്ന് നിലവിളിക്കുന്നവന്റെ നിലവിളി മറ്റുള്ളവരെ കേട്ടില്ലെങ്കിലും അത് തിരിച്ചറിയാൻ കഴിയുന്ന, ജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്നവനായിരിക്കുന്ന ഒരു നസ്രായനാണ് നമ്മുടെ ദൈവം. അവനിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അവൻ മാത്രമാണ് നമ്മുടെ സങ്കേതമെന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുവാൻ എന്റെ ജീവിത അനുഭവത്തിലൂടെ, നിങ്ങളുടെ ജീവിത അനുഭവത്തിലൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുവല്ലോ, ഇതൊരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്, മറന്നുപോയ പല കാര്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 21:1-4 രണ്ട് കാശുമാട്ട് ദേവാലയത്തിൽ ആരാധനയ്ക്ക് ചെന്ന ഒരു വിധവയായ സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആരും അവളെ ശ്രദ്ധിച്ചില്ല. നമ്മളൊന്നും വിധവമാരെ ശ്രദ്ധിക്കാറില്ലല്ലോ. എന്നാൽ ആദിമ സഭയിൽ അവർക്കൊരു സ്ഥാനസഭ കൊടുത്തിരുന്നു, അംഗീകാരം കൊടുത്തിരുന്നു, അവരെ കരുതിയിരുന്നു. ഇന്ന് ഇങ്ങനെയുള്ളവരുടെ വേദനകളൊന്നും അറിയുവാനായിട്ട് നമ്മൾ ആരും പിന്നീട് ശ്രദ്ധിക്കാറില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ അവരുടെ തുരുത്തുകളിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്നാൽ യേശു തമ്പുരാൻ നമ്മൾ കാണുന്നു, അവൻ ഒരു സിനഗോഗിൽ ഇരിക്കുമ്പോൾ ഒരാരാധനയുടെ സമയം രണ്ട് കാശുമാട്ടി ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് നേർച്ചയിട്ട് പോകുന്ന ഈ സ്ത്രീയെ കർത്താവ് കണ്ടു. ഇവളെ മാത്രമല്ല കർത്താവ് കണ്ടത്, അതിന് മുമ്പ് നേർച്ചയിട്ടിട്ട് പോയ ധനികരായിട്ടുള്ള, സമ്പന്നന്മാരായിട്ടുള്ള അനേകം പേരെയും കർത്താവ് കണ്ടു. എന്നാൽ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ ഒരു വിധവയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരുവൾ വിധവയായത് അവളുടെ പാപമാണ്, അവക്കുണ്ടായ ശാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ കാണുമ്പോൾ യേശു അവളെ കണ്ടെത്തുന്നത്, അവൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അവളുടെ ജീവിതത്തിൽ കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത്. എന്താണ് നമ്മൾ അവിടെ കാണുന്നത്? കർത്താവ് പറഞ്ഞു അവിടെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്. ഒന്ന് ദാരിദ്ര്യം, അവക്കുള്ളതൊന്ന് ദാരിദ്ര്യം. രണ്ട് വൈധവ്യം, ആരുമില്ലാത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വിധവയാണ് അവള്. എന്നാൽ അവൾ ചെയ്ത ശ്രേഷ്ഠത കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൾ ഒന്നും ബാക്കി വെക്കാതെ ഈ ദേവാലയത്തിൽ കൊണ്ടിട്ടു എന്നുള്ളതാണ് അകലെയിരുന്ന് അവൻ കണ്ടത്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഈ സ്ത്രീ രണ്ട് കാശിട്ടിട്ട് അവിടെ നിന്ന് പോയി? ഒരു കാശ് അവൾ മാറ്റിവെച്ചില്ല. അടുത്ത ശാബത ദിവസവും ഈ ദേവാലയത്തിൽ വരുമ്പോൾ രണ്ട് കാശ് നേർച്ചയിടാൻ എന്റെ ദൈവം എനിക്ക് തരുമെന്ന മനസ്സിൽ വിശ്വസിച്ച ഒരു വിധവയാണിവള്. നമുക്ക് ആ വിശ്വാസം ഇല്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മൾ കൂട്ടിവെച്ചും മാറ്റിവെച്ചും ഇരിക്കുന്നത് നമുക്ക് ഈ വിശ്വാസമേ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ വിധവയായ സ്ത്രീ ശ്രേഷ്ഠയായിട്ട് കർത്താവ് പറഞ്ഞത് അവിടെ ആശ്രയവും അവിടെ സമ്പാദ്യവും ജീവനുള്ള, ജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിലായതുകൊണ്ട് അവക്കറിയാം അടുത്ത ശനിയാഴ്ചയും ഈ ശാബത്തിൽ ഈ ദേവാലയത്തിൽ വരുമ്പോൾ അവക്ക് രണ്ട് കാശിടാൻ അവിടെ കരങ്ങളിലുണ്ടാകും. അടുത്ത ഒരാഴ്ചയും അവക്കുള്ള ഭക്ഷണത്തിനുള്ള മാർഗവും ദൈവം നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം അവക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്രകാരം അകലത്തിരിക്കുന്നവരെ, ആരും കാണാതിരിക്കുന്നവരെ കണ്ടെത്തുന്ന കണ്ണുകളെ കുറിച്ച് മാത്രമേ എനിക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13:10 St. Luke 13:10 നമ്മൾ അവിടെ കാണുന്നുണ്ട്. കൂനിയായ ഒരു സ്ത്രീയും, അതും ഒരു സിനഗോഗാണ്, ഒരു ആരാധനയാണ്. അവിടെ നമ്മൾ കാണുന്നു അവൾ എവിടെ ഇരിക്കുന്നു. എരിശിലേന്റെ വാലയത്തിന്റെ മാതൃകയിൽ പണിതിരിക്കുന്ന ഈ സിനഗോഗിന് നമുക്കറിയാം അതിപരിശുദ്ധമായ ഒരു സ്ഥലമുണ്ട് അവിടെ. അതിന്റെ പുറകിലായിട്ട് പരിശുദ്ധമായ സ്ഥലമുണ്ട്. അതിന്റെ പുറകിലായിട്ട് പുരോഹിതന്മാരുടെ പ്രാകാരമുണ്ട്. അതിന്റെ പുറകിലായിട്ട് ശാസ്ത്രന്മാരുടെ പ്രാകാരമുണ്ട്. പിന്നെ പുരുഷന്മാരുടെ പ്രാകാരമുണ്ട്. കുട്ടികളുടെ പ്രാകാരമുണ്ട്. ഏറ്റവും പുറകിലാണ് സ്ത്രീകളുടെ പ്രാകാരം. അപ്പോൾ ഇത്രയും പേർ ഇരുന്ന് കഴിഞ്ഞ് ഏറ്റവും പുറയിലിരിക്കുന്ന സ്ത്രീകളുടെ പ്രാകാരത്തിലിരിക്കുന്ന ഈ കൂനിയായ സ്ത്രീ എവിടെയായിരിക്കും ഇരിക്കുക? അവൾ ഇരിക്കുന്നത് ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിലായിരിക്കും. എന്നാൽ നസ്രായനായിരിക്കുന്ന യേശുവിന്റെ കണ്ണുകൾ അവളെ കണ്ടു. ഒരുപാട് അകലിരിക്കുന്ന കൂനിയായ സ്ത്രീയെ നസ്രായൻ കണ്ടു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിൽ കൂനിപ്പോയവരുണ്ട്, കുനിഞ്ഞു പോയവരുണ്ട്. അവർക്കൊരിക്കലും നേരെ നോക്കുവാനായിട്ട് അവസരമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ വിളിച്ചവൻ കർത്താവാണ്. അരികിലേക്ക് ഒരുത്തൻ വിളിച്ചു അവളെ, അവളുടെ പേര് വിളിച്ചു, അവളെ അരികിലേക്ക് വരാനായിട്ട് വിളിച്ചത്. വിളിച്ചത് കർത്താവാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ വാക്തത്വങ്ങൾ നൽകുന്നവനാണ്. വാക്തത്വങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ്. അങ്ങനെ ഈ കൂനി ഒരിക്കലും അവിടെ കൂനി മറ്റുള്ളവരെ കാണരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഏറ്റവും അകലെയുള്ള പ്രാകാരത്തിൽ ഏറ്റവും പുറകിലായിരുന്ന ആ സ്ത്രീ പോലും ഇപ്പോൾ എഴുന്നേറ്റ് അനേക കാര്യങ്ങൾക്ക് കാണത്തക്കവണ്ണം അവളൊരു കാരണമായിട്ട് നസ്രായനെ മറ്റുള്ളവർ കൂടുതൽ അറിയാനൊരു കാരണമാക്കി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മുമ്പിൽ കടന്നു വരുന്നവർ, കൂട്ടിമുട്ടപ്പെടുന്നവർ, മുമ്പിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നവരൊക്കെയാണല്ലോ പിന്നെ അനേക കാര്യങ്ങൾ യേശുവിനെ കാണുവാൻ ഇടയായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ ഈ സ്ത്രീയെയും വിളിച്ചുകൊണ്ട് അവൻ തന്റെ മുമ്പിലേക്ക് പ്രാകാരങ്ങളെല്ലാം കടന്ന് പുരോഹിതന്മാരുടെ പ്രാകാരത്തിന്റെ അടുക്കിലേക്ക് യേശു അവളെ നടത്തിക്കൊണ്ട് വരികയാണ്. അവളൊരു ജീവിക്കുന്ന സാക്ഷിയായിട്ട് പിന്നെ മാറുകയാണ്. ഞാൻ എന്റെ ഭാഗത്തേക്ക് തിരിച്ചു വരട്ടെ. ഞാൻ പങ്കുവച്ചത് അകലെ ഇരിക്കുന്നവരുടെ നിലവിളിയാണ് കുറയലായിട്ടും. ചിലരത് ഉറക്കെ വിളിച്ചു പറയും, ചിലരത് മനസ്സിൽ അതായിരിക്കും ഏറ്റു പറയുന്നത്. നീ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നീ മനസ്സിലേറ്റു പറഞ്ഞാലും കുറയിലായിട്ടോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാഥനോടുള്ള കരച്ചിലാണ്. അത് നമ്മുടെ മനസ്സിന്റെ നിലവിളിയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഏങ്ങലടികളാണ്. നമ്മുടെ നിസ്സാരമായ അവസ്ഥയിലുള്ള, നമ്മുടെ വേറെ ഒരു സങ്കേതവും നമുക്കില്ലാതെ വരുമ്പോഴുള്ള നമ്മുടെ ഒരു കൈനീട്ടലാണ്. നമ്മുടെ കണ്ണുകൾ ഉയർത്തലുകളാണ്. അതിനെ തള്ളിക്കളയാത്തവനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഒരു പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇവിടെ ഈ കുഷ്ഠരോഗികളെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു യേശുനായിക. അവൻ ഒന്നും അവരോട് മറുപടി എന്താരം പറയാതെ അവരോട് ഒരു കാര്യം മാത്രം പറയുന്നു. അവരെ കണ്ടു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറയുകയാണ്. വേറെ ഒന്നും അവിടെ ചെയ്തില്ല. നീ സുഖമാകുവാന്നോ, നിന്റെ രോഗം മാറട്ടെ എന്നോ, നിന്നെ സ്പർശിക്കട്ടെ എന്നൊന്നും പറയാതെ കർത്താവ് പറയുന്നു. കാരണം പുരോഹിതന്മാരാണല്ലോ രോഗികളാണ് എന്ന് വിധിക്കുന്നത്. അവരെയൊക്കെ പുതിയ പേരിടുന്നത്, അശുദ്ധരെന്ന് പേരിടുന്നതും പുരോഹിതന്മാരാണല്ലോ. അപ്പോൾ നസറായൻ ചെയ്തതും പുരോഹിതന്മാർ തന്നെ തിരിച്ചറിയട്ടെ. അവരുടെ രോഗം മാറിയെങ്കിൽ അവർ തന്നെ അത് കണ്ടെത്തി വിധിക്കട്ടെ എന്ന് കർത്താവ് തീരുമാനിച്ചുകൊണ്ട് കർത്താവ് അവരെ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് തിരിച്ചുവിടുകയാണ്. ഈ പത്തു പേരും പറഞ്ഞു കാണും, എടാ ഇതൊന്നും അല്ലല്ലോ നമ്മൾ ഇവനെ കുറിച്ച് കേട്ടത്. അവൻ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ നമുക്ക് സൗഖ്യം നൽകിയില്ലല്ലോ. അവൻ അല്ലെങ്കിലും ഇപ്രകാരമായിരിക്കാം. അവൻ പണക്കാരുടെ കൂടെയാണോ, യഹൂദന്മാരുടെ കൂടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് ആ പെരുപുറത്തുകൊണ്ടായിരിക്കാം പോകുന്നത്. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവരാദ്യം നിൽക്കുന്നത് അവൻ നസറായിൽ നിന്ന് ഒത്തിരി അകലെയായിരുന്നു. അവർ അവിടെ നിന്ന് തിരികെ പോകുകയാണ്. പോകയിൽ തന്നെ അവർ ശുദ്ധരായിട്ട് തീർന്നു. നസറായന്റെ കവിഞ്ഞൊഴുകുന്ന കരുണ മടങ്ങിപ്പോക്കിലും നമ്മുടെ കൂടെയുണ്ട് എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് വന്ന് പ്രാർത്ഥിച്ചു പല പ്രാവശ്യം ഒട്ടുകുത്തിയിട്ടും ഫലിക്കാതെ പോയ, ലഭിക്കാതെ പോയ പല മറുപടിയും ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഒരു എന്താണ് ഒരു നിലവിളിയുമായിട്ട് തിരിച്ചു പോകുമ്പോൾ സന്ദർശിക്കുന്ന ഒരു കൃപയുണ്ട്. ഇവര് തിരിച്ചു പോകയിൽ തന്നെ അവർ ശുദ്ധരായിട്ട് തീർന്നു. എന്നാൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, അവരിൽ ഒരുവൻ ഫ്രം വേഴ്സ് 15 ഓൺവേഡ്സ് അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ് വീണു, അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യാക്കാരനായിരുന്നു എന്ന് ഇവിടെ പറയുന്നു. സോ ഓൾ ദി ലെപേഴ്സ് ദേ വർ മാർജിനലൈസ്ഡ് പീപ്പിൾ, അവര് മാറ്റപ്പെട്ടവരാണ്, അവർക്ക് രേഖയിട്ട് വെച്ച മനുഷ്യരാണ്. എന്നാൽ അതിനെക്കാട്ടിലും ഭയാനകമായിരുന്നു ശമര്യക്കാരൻ. അവനൊരു യഹൂദനല്ല, അവന് യഹൂദന്മാരുടെ നാട്ടിലെ വീട്ടിലൊക്കെ കടക്കാൻ പോലും അവകാശമില്ലാത്തവനാണ്. ഇവ സിറിയയിൽ ഡബിൾ അല്ലെങ്കിൽ ഡബിൾ മാർജിനലൈസ്ഡാണ്. അവൻ ഇരട്ടിയായിട്ട് മാർജിനലൈസ്ഡ് ചെയ്തവനാണ്. എന്നാൽ അവൻ മാത്രം നമ്മൾ കാണുന്നുണ്ട് തിരികെ വന്നു. അവന് ലഭിച്ചത് അവൻ തിരിച്ചറിഞ്ഞു, സൗഖ്യം വന്നത് കണ്ടു. ഉച്ചത്തിൽ മുമ്പേ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അവിടെ നമ്മൾ വായിച്ചു എന്താണ്, ദ ലിറ്റഡ് ഓഫ് ദെയർ വോയിസ് എന്ന് നമ്മൾ ആദ്യം വായിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, ലൗഡ് വോയിസ്, വിത്ത് എ ലൗഡ് വോയിസ് ഹി കെയിം ബാക്ക് ആൻഡ് വിത്ത് എ ലൗഡ് വോയിസ് ഹി സ്റ്റാർട്ടഡ് താങ്കിങ് ജീസസ് എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൻ ഇപ്പോൾ നിൽക്കുന്നത് നസ്രായന്റെ കാൽക്കൽ അവന്റെ മുഖം അമർത്തി വെച്ചുകൊണ്ടാണ് അവൻ അടുത്ത് നിൽക്കുന്നത്. 9 പേരിൽ ഒരാളായിട്ട് നമ്മൾ മാറാറുണ്ട്. ഈ 9 പേരായിട്ട് നമ്മൾ മാറാറുണ്ട് ജീവിതത്തിൽ. എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നന്ദിയില്ലാത്തവരായിട്ട്, അവനെ ഓർക്കാത്തവരായിട്ട്, അവനെ കാണാൻ പിന്നെ ആഗ്രഹിക്കാത്തവരായിട്ട്, അവനോട് പങ്കുചേരാൻ നമ്മൾ ആഗ്രഹിക്കാത്തവരായിട്ട് മാറിപ്പോകുന്നവരുണ്ട്. എന്നാൽ ഈ ശമര്യക്കാരൻ ഒരു മാതൃകയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കാട്ടിലും ഇരട്ടിയായിട്ട് മാറ്റപ്പെട്ടവൻ, ഏകാന്തതയുടെ തുരുത്തിൽ കടന്നവൻ, ഡബിൾ മാർജിനലൈസ്ഡ് ആയിട്ട് നിന്നവൻ, അവൻ കവിണ് വണ്ണി ആദ്യം ദൂരത്ത് മാത്രം നീക്കാൻ വിധിക്കപ്പെട്ടവൻ, ഇപ്പോൾ അവൻ നിൽക്കുന്നത് അവൻ ശുദ്ധനായിട്ട് മാറി ശുദ്ധീകരിച്ച് അവനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കൃപയുടെ മുമ്പിലാണ്, കൃപാസനത്തിന്റെ മുമ്പിലാണ്. ഈ സകല പ്രപഞ്ചവും ഉള്ളം കരങ്ങളിൽ എടുത്തമ്മാനമാടുന്ന കരങ്ങളിലാണ്. ആ പവിത്രമായ കാൽക്കലാണ് അവന്റെ മുഖം അമർത്തി, അവന്റെ കാൽക്കൽ അവന്റെ തല വെച്ചുകൊണ്ടാണ് അവനെ നമ്മൾ രണ്ടാമത് വീണ്ടും കാണുന്നത്. ഈ സൗഭാഗ്യം ലഭിച്ചത് ഒരുത്തിനു മാത്രമേ ഉള്ളൂ. തിരിച്ചറിയണം, കൃപകൾ ലഭിക്കുമ്പോൾ ആ കൃപകൾ നമുക്ക് ഇരട്ടിയാകുന്നത്, 16 മടങ്ങുന്നത് ഈ കൃപാസനത്തിനോട് ചേർത്ത് പിടിക്കുമ്പോഴാണ്. അവൻ വന്ന മുഖം അവന്റെ കാൽക്കൽ ഇട്ട് അവന്റെ കാൽക്കൽ രണ്ടും കൂടെ ചുറ്റി പിടിച്ചപ്പോൾ അവനുണ്ടായ അനുഭൂതി എന്താണ്, അനുഗ്രഹം എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം. കർത്താവ് അവന്റെ ആ വലിയ നന്മ അവന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് കർത്താവ് ചോദിക്കുന്നു, മറ്റൊൻപത് പേരെവിടെയെന്ന് ചോദിക്കുന്ന ഒരു നസ്രായനെ നമ്മൾ കാണുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് സമാധാനത്തോടെ പോയിക്കൊള്ളുകാൻ അവനോട് പറയും. ഞാൻ എന്റെ വചനങ്ങളെ ഇവിടെ നിർത്തട്ടെ. അകലം നിൽക്കുന്നവന്റെ നിലവിളിയാണ് കുറിയലായിസോനെങ്കിൽ ആ കുറിയലായിസോന് ഒരു മറുപടി കിട്ടുമ്പോൾ അതിന് നന്ദിയുള്ളവരായിട്ട് കൃപാസനത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മളെയും യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എനിക്കൊരു വലിയ അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട രാജേഷ് അച്ഛനോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, അതോടൊപ്പം തന്നെ ശ്രമിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എന്റെ വചനങ്ങളെ ഇവിടെ ഉപസമരിക്കട്ടെ. കർത്താവ് നമ്മളെ സമൃദ്ധിയായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
നന്ദി അച്ഛ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17:11 മുതലുള്ള ഏതാനും 8-10 വാക്യങ്ങളെ ആസ്പദമാക്കി വേദപുസ്തകത്തിൽ മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവിന്റെ പ്രവർത്തന മേഖലയിൽ നടന്ന ഒരു സംഭവത്തെ അതിന്റെ ആഴത്തിലും പരപ്പിലും നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ട് ആ ചിന്തയ്ക്കൊരു നൂതന ചൈതന്യം പകർന്നു തന്നതിലുള്ള സ്നേഹം അച്ഛനോട് പ്രത്യേകമായിട്ട് അറിയിക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ചിന്ത ഒരു ഒരുക്കത്തിൽ നമ്മുടെ സാധ്യതയിലേക്ക് നയിക്കുന്ന നല്ല രസകരമായിട്ടാണ്, വളരെ രസകരം എന്നതിനേക്കാൾ ഉപരി ഒരുപാട് ചിന്തിപ്പിക്കേണ്ട രീതിയില്ല അച്ഛന്. എനിക്ക് തോന്നുന്നു ഒരു 2 പ്രസംഗത്തിനുള്ള സംഭവം അച്ഛൻ ഇത്ര നേരം കൂടെ ഒറ്റ പ്രസംഗമാക്കി നമ്മളെ ഉള്ളില് ഈ ആശയം പകർന്നു തന്നത്. കുഷ്ഠരോഗി ഈ മനുഷ്യര് ദൈവസ്ഥാനത്ത് നിലവിളിക്കുക, അകലെ നിന്ന് നിലവിളിക്കുന്നവരെ ശബ്ദം കേൾക്കുന്ന ദൈവം, അല്ലെ ഒഴിവാക്കപ്പെടുത്തം കേൾക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ്. ഇവന് ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ യേശു ദൈവോത്ര മഹാഭാവിയ കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണമേ എന്നുള്ളൊരു പ്രാർത്ഥന ദൈവസന്നിധി നടത്തുന്നു. ഈ അച്ഛനത് വളരെ ഇതായിട്ടത് പറഞ്ഞു. ഈ മനുഷ്യനോട് ഭർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത്, നീ ദേവാലയത്തിൽ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കാനാണ്. വാസ്തവത്തിൽ പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ അടുത്ത് ചുമ്മാ പോവുക എന്നുള്ളതല്ല, ഈ ദേവാലയത്തിൽ പോവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഒരു പുരോഹിതൻ എപ്പോഴും കാണപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ കാണപ്പെടുന്ന സ്ഥലം ദേവാലയമാണ്. അപ്പൊ ഈ ദേവാലയത്തിൽ ഇപ്പൊ പുരോഹിതനെ കാണാനായിട്ട്, അപ്പൊ ദേവാലയത്തിൽ പോകവേ എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞത്? ശുദ്ധി പ്രാപിച്ചെന്നാ പറഞ്ഞു. ഒരുപക്ഷെ അവരെ അത് കേട്ടോണ്ട് പോകാതിരുന്നായിരുന്നെങ്കിലും സാധ്യത കുറവല്ലേ? ഈ പോ ദേവാലയത്തിൽ പോകുന്നൊരു ചിന്ത തന്നെ നമുക്ക് സൗഖ്യം വരുത്തുന്ന ഒരവസ്ഥയാണ്. അത് പറഞ്ഞ ഉടനെ ദേവാലയത്തിൽ പോകാനായിട്ട് അവർ താല്പര്യം കാണിച്ചു. ഇനി അറിയാല അവർ പോയാലോ എന്നറിയത്തില്ല, പോയി കാണുമായിരിക്കും. തീർച്ചയായിട്ടും ഇവര് പോയി കഴിഞ്ഞപ്പോഴേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സംഭാഷണം നടത്തി കാണും. ഇയാൾ അവരോട് പറഞ്ഞും കാണും, ഞാൻ എനിക്ക് ദൈവം നമുക്ക് തന്ന സൗഖ്യം തന്ന ദൈവത്തിനടുത്ത് പോയേക്കാന്ന് പറഞ്ഞു കാണും. പക്ഷേ ബാക്കി ആരും ശ്രദ്ധിച്ചില്ല. അത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം അച്ഛനത് വളരെ ഇതായിട്ട് പറഞ്ഞില്ലേ, ബാക്കി 9 പേരെവിടെ? ചിലപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ 9 പേരിലൊക്കെ നമ്മൾ വരുമോന്നൊന്നും. സത്യത്തില് ഇവിടെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നറിയാം, അച്ഛനത് വളരെ അസ്കരമായിട്ട് പറയേണ്ടത് അല്ലേ. ഈ 9 പേർക്ക് വന്നത് സൗഖ്യമാണ്, പക്ഷെ ഈ ഒരാൾക്ക് ലഭിച്ചത് എന്നാ പറയാമോ? വിശുദ്ധിയാ ലഭിച്ചത്. ഈ 9 പേർക്ക് ലഭിച്ചത് ശരീരത്തിന്റെ സുഖമാണ്, പക്ഷെ ഒരാൾക്ക് മാത്രമേ വിശുദ്ധനാകാൻ പറ്റുള്ളൂ. ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര വ്യത്യാസമാണ്. നമ്മളൊക്കെ ഈ രോഗസൗഖ്യം വരുമ്പോഴ് നമ്മൾ പ്രാർത്ഥിക്കും. രോഗമൊക്കെ വരുമ്പോൾ ഞാനും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. രോഗസൗഖ്യം വരുമ്പോൾ നമ്മുടെ വിചാരം എന്താണെന്നറിയോ? ഞാനത് വിശുദ്ധ ദൈവന്റെ പ്രാർത്ഥന കേട്ട്, സംശയമൊന്നുമില്ല, ദൈവം പ്രാർത്ഥന കേട്ടിട്ട് തന്നെയാണ് സൗഖ്യം തരുന്നത്. പക്ഷെ ഈ പ്രാർത്ഥന കേട്ട് സൗഖ്യം കേൾപ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവർ പോയി പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സൗഖ്യം തന്നു, ഞാൻ വിശുദ്ധനാന്നുള്ളൊരു തലത്തില്ല. എന്നോട് എനിക്ക് മാത്രമായിട്ട് ഇടപാടുകൾ ദൈവത്തിന്റെ ഉണ്ടായി, എനിക്ക് മാത്രം കിട്ടി, അതുകൊണ്ട് ഞാൻ വിശുദ്ധനായി എന്ന് നമ്മൾ പറയാമെന്നുണ്ട്. അറിയല്ല വിശുദ്ധനാകുമോ ഇല്ല എന്നുള്ളത്, പക്ഷെ ഒരു കാര്യം സത്യമാണ്, പക്ഷെ അവിടെ ഈ സൗഖ്യം കിട്ടുന്നതുകൊണ്ട് മാത്രം എത്തി നിൽക്കുന്നില്ല. സൗഖ്യം കിട്ടുന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയതയുടെ ഒരു ലക്ഷ്യം എന്ന് പറയാൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ, സൗഖ്യം കിട്ടിയത് കൊണ്ടോ അല്ലെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അതൊക്കെ നേടിയത് കൊണ്ടോ ഞാൻ വിശുദ്ധനാന്നൊരു ചിന്ത നമ്മൾ വന്നാൽ അത് വെറും പണ്ടത്തരമാണ്. കാരണം വീണ്ടും നമ്മൾ ഈ പഴയ സൗഖ്യം കിട്ടിയിട്ട് വീണ്ടും നമ്മൾ പഴയ പടിയിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ചില മനുഷ്യരൊക്കെ വളരെ ശക്തമായ മദ്യപാനത്തിലൊക്കെ ഇങ്ങനെ കടന്നിട്ട് ആരെങ്കിലുമൊക്കെ ഒരുപാട് സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ തായി വെച്ച് പ്രാർത്ഥിച്ച് നന്നാകുന്നുണ്ട്. നന്നായി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധനായെന്ന് പറയാൻ ഒക്കുകയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് ഈ അപകടം ഇന്ന കാരണം കൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നതിന് ശേഷം സുഖമൊക്കെ പ്രാപിച്ചിട്ട് പിന്നും വീണ്ടും അതേ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധനാന്ന് പറയാനൊക്കത്തില്ല. പിന്നെ എവിടെയാ വിശുദ്ധനാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ രോഗസൗഖ്യം മാറുന്നതിലല്ല, പിന്നീടുള്ള ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഒരു തലെന്ന് പറയുന്നത്. രോഗസൗഖ്യം വന്നതുകൊണ്ട് മാത്രം ഞാൻ വിശുദ്ധനായെന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ്, അതൊരിക്കലും ഒരു ദൈവപ്രസാദവുമല്ല. അതുകൊണ്ട് അവിടെ ഒരു ഒരു ലോകം ഒരുക്കുന്ന ചില സുഖങ്ങളിൽ എത്തി നിൽക്കേണ്ടതല്ല ദൈവത്തോടുള്ള ബന്ധമെന്നാണ് ഈ ശമര്യക്കാരൻ കാണിച്ചത്. കാരണം അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല, വീണ്ടും എനിക്ക് സുഖം തന്ന, എനിക്ക് സ്വസ്ഥത തന്ന ദൈവസന്നിധിയിൽ നിരന്തരം, ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നതിന് പറഞ്ഞല്ലോ, കുമ്പിട്ട് നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണമെന്ന്. ആ കുമ്പിട്ട് നമസ്കരിക്കുന്ന ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഞാനും നിങ്ങളൊക്കെ വിശുദ്ധിയിലേക്ക് വളരുന്നത്. അതിലേക്ക് നമ്മൾ വളരണം. തീർച്ചയായിട്ടും അച്ഛന്റെ ഈ ഒരു ദൈവോധന ശുശ്രൂഷ വളരെ സമയോചിതമായിരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയരായസോൻ എന്ന് പറഞ്ഞുകൊണ്ട് 50 ദിവസം വീണ്ടും കുമ്പിട്ട് നമ്മുടെ സൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ ഉപരിയായി വിശുദ്ധി പ്രാപിക്കും. നമുക്കറിയാം ഓരോ മനുഷ്യനും കർത്താവ് സൗഖ്യം കൊടുക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയുന്നത്? വീണ്ടും പിന്നെ നീ പാപം ചെയ്യാതെ വിശുദ്ധനായിരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധനാവുക എന്ന് പറയുന്നത് രോഗസൗഖ്യം കൊടുത്തതിന് ശേഷം വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. വീണ്ടും പാപം ചെയ്യരുത് എന്ന് പറയുന്നത് ആ വിശുദ്ധിയുടെ മഹോന്നതയിലേക്കുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം അത് ലോകം ഒരുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നേടി എന്ന് പറയുന്ന ഒരു ചാരിതാർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറമായ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. നമ്മുടെ ആരാധനയൊക്കെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. തീർച്ചയായിട്ടും ചിന്തയിൽ ദൈവവചന ശുശ്രൂഷ നമ്മൾ ഒരുപാട് ചിന്തയിലേക്ക് വരുവാനും ആത്മീയമായി കൂടുതൽ വളരുവാനും ഫലം പ്രാപിക്കാനും ഒക്കെ ഒരടിസ്ഥാനമായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ദിവസം അച്ഛൻ ഒരുക്കുന്ന ഈ അച്ഛൻ ഒരുക്കിയ ഈ ദൈവവചന കേൾക്കുവാൻ തക്കവണ്ണം ഇടയായതിന്റെ പിന്നിൽ ദൈവം ഒരുക്കിയ ഒരു സാധ്യതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സമയോചിതമായി പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഒരു ഒരുക്കത്തിൽ എങ്ങനെയാവണം നമ്മുടെ നോമ്പെന്ന് നമ്മളെ ചിന്തിപ്പിച്ച് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരു സംഭവത്തെ ആസ്പദമാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിപ്പിച്ച പ്രിയപ്പെട്ട ഹാമച്ചോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തിരക്കെട്ട സമയങ്ങളിലും തിരക്കെട്ട ജീവിതത്തിലും ഈ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ഉറക്കളച്ചിരുന്ന് അച്ഛൻ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ച് നമുക്ക് തന്ന ആ നല്ല നിമിഷത്തെ ഓർത്ത് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അതിന് ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴ് മധ്യസ്ഥ സമയമാണ് പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത്. അജി ഡാനിയലിനെ ദിവസത്തിൽ ഓർക്കാം. ലീലമ്മ ജോൺ, അതുപോലെ തന്നെ ഒരു ഡൊറയും, ക്യാൻസറായിട്ട് ഡൊറയും ക്യാൻസറായിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പേരിൽ ഡൊറൈൻ അല്ല ലൊറൈൻ ആണ്, ആ പേരിൽ ചെറിയ വ്യത്യാസം. ലൊറൈൻ ക്യാൻസറായിട്ട് ഇപ്പോഴും കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഓർക്ക്. സെൽസെ ഓർത്ത് പ്രാർത്ഥിക്കാം. രീഷോയെ ഓർക്കാം. എലിസബത്ത്, ജോസ്, ടൈറ്റസ്, ഏലിയാമ്മ, ജിജിമോൾ, പൗലോസ്, റേണു, ജോർജി, ജോർജ്, രാജു, ഷാജി, സുനിൽ, ബേബിക്കുട്ടി, സൂസി, ജേക്കബ്, പീറ്റർ കെ തോമസ്, ലളിത, സജി ആൻഡ് റൊഹാൻ, ഷാനറ്റ്, ആലീസ് ജോസഫ്, ജിമ്മി, ജോയൽ, ജോയൽ മാത്യു, ശാന്തി, സാറാമ, ഫാൻസി, മോളി, സേറ, കുഞ്ഞുമോൻ ഫ്രം എഡ്മണ്ടൺ, ടോബി, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയും അവരുടെ സൗഖ്യത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരണം പറഞ്ഞ് പറയാനുണ്ടോ ആരുടെ? ഒരു നിമിഷം ദൈവോപാസം അർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങയുടെ സന്നിധിയിൽ ശിരസ്സുകളെ സമർപ്പിക്കുന്നു. ഒരു ദിനം കൂടെ അങ്ങയെ ആരാധിപ്പാനും അങ്ങയുടെ മുമ്പാകെ താഴ്മയോടെ നിൽപ്പാനും തന്ന ഈ സമയം ഞങ്ങളുടെ കഴിവോട് ലഭിച്ച നിമിഷങ്ങളല്ല, അങ്ങയുടെ കരുണയോട് ലഭിച്ചത് ആ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ ദൈവവചനത്തിൽ കേട്ടതുപോലെ ദൈവം ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. രണ്ടു കാലിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന നിമിഷം പോലും അങ്ങ് ഒരുക്കി തന്നിരുന്ന നിമിഷമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടി നന്ദി കരയറ്റത്തക്കോടം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവം ഓരോ നിമിഷവും എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ഞങ്ങളെ നടത്തുന്നത്. ആ നടത്തുന്ന സ്നേഹത്തെ തിരിച്ചറിയുവാനും അത് സ്നേഹമായി, ആ സ്നേഹം ആരാധനയായി, സമർപ്പണമായി ഞങ്ങൾ രൂപപ്പെടുവാൻ തക്കവണയാക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി പേര് പറഞ്ഞ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, കൂടുതൽ ബലവും ശക്തിയും നൽകി അവരെ നടത്തണമേ. രോഗത്തിന്റെ തീവ്രതയിലും രോഗമൊരുക്കുന്ന വേദനയൊക്കെ കടന്നു വരുമ്പോഴും ദൈവമേ അങ്ങ് കൂടിരുന്ന് അവരെ സ്പർശിച്ചുകൊണ്ട് വേദനയൊക്കെ മറന്ന് ജീവിപ്പാൻ തക്കവണ്ണത്തിന് മക്കളെ അവിടുന്ന് സഹായിക്കണമേ. അവരുപയോഗിക്കുന്ന ഔഷധങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. അവരെ ചികിത്സിക്കുന്ന വൈദ്യന്മാർക്കൊക്കെയും യഥാർത്ഥ രീതിയിൽ അവരൊക്കെ സുഖം പ്രാപിക്കത്തക്കവണ്ണം രോഗം നിർണയിക്കുവാനും അവർക്ക് ആവശ്യമായിരിക്കുന്ന ചികിത്സകൾ പകർന്നു കൊടുക്കുവാനും അവരുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ നിരാശയിലേക്ക് വീണു പോകാതെ, ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോകാതെ ഈ രോഗത്തെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് അങ്ങെ നിരന്തരം മഹത്വപ്പെടുത്തുവാൻ എന്റെ ദാസരെ ഒരുക്കണമേ. ദൈവം 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പ്രാപിച്ച് ഒരാൾ തിരികെ വന്ന് അങ്ങ് മഹത്വപ്പെടുത്തിയ പോലെ ആ ഒരാളായി തീരുവാൻ ഇതിന്റെ മക്കളെയൊക്കെ അവിടെ നിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ യുവതി യുവാക്കന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ മൂലം ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നു. ആ കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പലതരത്തിലുള്ള പൈശാചിക ബദ്ധനങ്ങളിക്കുന്ന കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അതിജീവിക്കുന്ന ഒരു ശക്തിയായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കള്, ദൈവം അനേക കുഞ്ഞുങ്ങളുടെ പേര് മനസ്സിലുണ്ട്. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവർക്കൊക്കെ നല്ല കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവമുള്ള മക്കളെ അവിടുന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ പ്രതീക്ഷയോടെ കഴിയുന്ന നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് കടാക്ഷിക്കണമേ. ദൈവം നിന്നെ കുടുംബമായി സന്തോഷത്തോടെ ആരാധിക്കത്തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടി കടന്നുപോകുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു, സഭയെ ഓർക്കുന്നു, നയിക്കുന്ന ഭാവതിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, ഭദ്രാശ്രത്തെയും നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ തിരുവമ്പാ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുകയും നേതൃത്വം ചെയ്യുന്ന എല്ലാവരെയും അവിടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കുറെ കൂടെ നന്മയും ഭദ്രതയും ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം കൂടി ഞങ്ങളെ നിറയ്ക്കണമേ. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഐക്യപ്പെടുമ്പോൾ അവരുടെ മധ്യത്തിൽ എഴുന്നള്ളും എന്നുള്ള ചെയ്ത ആ ദൈവ സാന്നിധ്യ ബോധം തിരിച്ചറിയുവാൻ ഞങ്ങളെയൊക്കെ അവിടെ ഇടയാക്കണമേ. ഈ രോഗികൾക്ക് വേണ്ടിയും നമ്പരങ്ങളിലുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ പേര് പറഞ്ഞും അല്ലാതെയൊക്കെ ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഐക്യത അവർക്കൊരു സാധ്യതയായി രൂപാന്തരപ്പെടുവാൻ, അവർക്കൊരു സൗഖ്യമായി, ബലമായി, പ്രത്യാശയായി, പ്രതീക്ഷയായി അവർ നിലനിൽക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ. പ്രത്യേകിച്ച് ദൈവോചനം പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. കുടുംബത്തെയും ഇടവകയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സ്വർഗീയമായ നന്മകളിൽ നടത്തുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ നോമ്പിലേക്ക് ദൈവം ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഭക്ഷണം ഉപവസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോമ്പ് ഭക്ഷണം പെടിഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അതൊരു ഭാരം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അതൊരു അനുഗ്രഹമായിട്ടും ദൈവമുമ്പാകെ സമർപ്പണമായിട്ടും ദൈവമുമ്പാകെ ഉള്ള സ്നേഹത്തിന്റെ പ്രകടനമായിട്ടും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നോമ്പ് അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് മുമ്പും പിമ്പിലും ഒക്കെ ഉണ്ടാകുന്ന പൈശാചിക പ്രലോഭനങ്ങളെയും പ്രേരണകളെയൊക്കെ തോൽപ്പിച്ച് അങ്ങയുടെ സന്നിധിയിൽ വളരുവാൻ ഞങ്ങളെക്കിടയാക്കണമേ. അതിൽ കൂടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ശോഭയുള്ളവരായി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പ്രകാശവസ്ത്രം ഞങ്ങളിൽ പുനർ ലഭ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എല്ലാവരും അവിടെ നടത്തണമേ. തകല വാങ്ങിപ്പോർക്ക് സ്വർഗപുരുഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ഭാരക്കുമാർപ്പിതാവ്, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നബരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും അതെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും പ്രതി രോഗത്തിൽ പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരുടെ മേലും സൗഖ്യത്തിന്റെ മേലും എന്നെപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹീതയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചിന്തോദ്ദീപകമായ ഒരു ചിന്ത പകർന്നു നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട കാമച്ചനുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടാളികൾ അറിയിക്കുന്നു. നൽകുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, വർഗീസച്ചൻ, എല്ലാ വൈദികരോടും, നിറമ്പാച്ചൻ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൂരം ചാരിയുമായി പ്രത്യേകിച്ച് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങള്, ഇതിന്റെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം തമ്മിൽ അനേവരെ വാഴ്ത്തി എനിക്ക് ലയിക്കുമാറാകട്ടെ. ആമേൻ.